ഹസ്സും ജെറോമും. 9-ാം നൂറ്റാണ്ടിൽ തന്നെ ബൊഹീമിയയിൽ സുവിശേഷ വിത്തുകൾ മുളച്ചു കഴിഞ്ഞിരുന്നു. പ്രാദേശിക ഭാഷയിൽ ആരാധന ആരംഭിക്കുകയും ബൈബിൾ തർജ്ജമ ചെയ്യുകയും ചെയ്തു. എന്നാൽ പോപ്പിന്റെ ശക്തി വർദ്ധിച്ചതോടുകൂടി ദൈവവചനം ഉപേക്ഷിക്കപ്പെട്ടു. രാജാക്കന്മാരുടെ അഹങ്കാരം നശിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായി തീർന്ന ഗ്രിഗറി 7-ാമൻ അതേ വാശിയോടുകൂടി തന്നെ ജനങ്ങളെ അടിച്ചമർത്തുകയും ബൊഹീമിയൻ ഭാഷയിലുള്ള ആരാധന നിരോധിച്ചുകൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. ഒരു അന്യഭാഷയിൽ തന്നെ ആരാധിക്കണമെന്നുള്ളതാണ് സർവശക്തന്റെ ഇഷ്ടം എന്ന് പോപ്പ് വിളംബരം ചെയ്തു. ഇത് പാലിക്കാത്തതുകൊണ്ട് അനേകം ദോഷങ്ങളും ദൈവദൂഷണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ദൈവവചനത്തിന്റെ വെളിച്ചം അണയ്ക്കുവാനും ജനങ്ങളെ അന്ധകാരത്തിൽ അടച്ചിടുവാനും റോം കൽപ്പന പുറപ്പെടുവിച്ചു. സഭയെ സംരക്ഷിക്കാൻ ദൈവം മറ്റു മുഖാന്തരങ്ങൾ ഒരുക്കിയിരുന്നു. ഫ്രാൻസിലെയും ഇറ്റലിയിലെയും മതപീഡനത്തിന്റെ ഫലമായി സ്വന്തം ഭവനങ്ങൾ വിട്ടോടിപ്പോയ അനേകം വാൾഡൻസുകളും അൽബിജൻസുകളും ബൊഹീമിയയിലേക്ക് വന്നു. പരസ്യമായി പഠിപ്പിക്കാൻ അവർ ഭയപ്പെട്ടെങ്കിലും തീക്ഷ്ണതയോടെ രഹസ്യമായി വേല ചെയ്തു. അങ്ങനെ സത്യവിശ്വാസം ഓരോ നൂറ്റാണ്ടുകളിലും അടുത്ത നൂറ്റാണ്ടുകളിലേക്ക് കൈമാറി. ഹസ്സിന്റെ കാലഘട്ടത്തിനു മുമ്പും അനേകം ആളുകൾ സഭയിലെ ദുഷ്പ്രവണതകളെ തുറന്ന് എതിർക്കാൻ തയ്യാറായിട്ടുണ്ട്. അവരുടെ പ്രയത്നങ്ങൾ എല്ലായിടത്തും ഒരു താൽപ്പര്യമുണർത്തി. ഭരണകൂടം ഭയപ്പെടുകയും സുവിശേഷത്തിന്റെ അനുയായികൾക്കെതിരെ പീഡനം അഴിച്ചുവിടുകയും ചെയ്തു. ആരാധനാ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വനാന്തരങ്ങളെയും പർവ്വതങ്ങളെയും അഭയം പ്രാപിച്ച സത്യവിശ്വാസികളെ പടയാളികൾ വേട്ടയാടി പിടിക്കുകയും അനേകരെ കൊല്ലുകയും ചെയ്തു. റോമൻ ആരാധനാ രീതിയിൽ നിന്ന് പിന്മാറിയ സകലരെയും ചുട്ടരിക്കണമെന്ന് പിന്നീട് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചപ്പോഴും വിജയപ്രാപ്തിയിലേക്ക് ഉറ്റുനോക്കിയിരുന്നു. ക്രൂശിക്കപ്പെട്ട രക്ഷിതാവിലുള്ള വിശ്വാസത്താൽ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിപ്പിച്ച ആളുകളിൽ ഒരുവൻ രക്തസാക്ഷിത്വ മരണവേളയിൽ പ്രഖ്യാപിച്ചു, "സത്യത്തിന്റെ ശത്രുക്കളുടെ വൈരാഗ്യം ഇന്ന് നമുക്കെതിരെ നിലനിൽക്കുന്നു. എന്നാൽ അത് എന്നേക്കും ഉണ്ടാവില്ല. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒരുവൻ വാളോ അധികാരമോ ഇല്ലാതെ എഴുന്നേൽക്കും. എന്നാൽ അവർ അവൻ്റെ മേൽ വിജയം നേടുകയില്ല." ലൂഥറിൻ്റെ കാലം വളരെ വിദൂര ഭാവിയിലായിരുന്നു. എന്നാൽ റോമിനെതിരെയുള്ള തൻ്റെ സാക്ഷ്യത്താൽ ലോകരാഷ്ട്രങ്ങളെ ഉണർത്തുവാൻ പ്രാപ്തനായ ഒരുവൻ ഇതിനോടകം തന്നെ ഉദയം ചെയ്യുന്നുണ്ടായിരുന്നു. ജോൺ ഹസ് വെറുമൊരു സാധാരണക്കാരനായി ജനിച്ചു. അവൻ്റെ പിതാവിൻ്റെ മരണത്താൽ ബാല്യത്തിൽ തന്നെ അനാഥനായി. ദൈവഭയവും വിദ്യാഭ്യാസവും ഏറ്റവും വിലയേറിയ സമ്പാദ്യങ്ങളായി കരുതിയ ഭക്തയായ അവൻ്റെ അമ്മ അവനത് നേടിക്കൊടുക്കുവാൻ കഠിനമായി യത്നിച്ചു. പ്രാദേശിക വിദ്യാലയത്തിൽ പഠിച്ച ശേഷം പ്രേഗിലെ യൂണിവേഴ്സിറ്റിയിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പോടുകൂടി പ്രവേശനം നേടി. ദരിദ്രയും വിധവയുമായ അവൻ്റെ അമ്മ പ്രേഗിലേക്കുള്ള യാത്രയിൽ അവനെ അനുഗമിച്ചു. തൻ്റെ മകന് കൊടുക്കുവാൻ ലൗകികമായ ധനമൊന്നും ആ മാതാവിൻ്റെ കൈവശമില്ലായിരുന്നു. എന്നാൽ അവർ ആ വൻ നഗരത്തോടടുത്തപ്പോൾ പിതാവില്ലാത്ത തൻ്റെ മകനോടൊപ്പം അമ്മ മുട്ടുമടക്കി സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു. തൻ്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം ലഭിക്കാൻ പോകുന്നതെന്ന് ആ മാതാവ് അന്ന് അറിഞ്ഞിരുന്നില്ല. യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ തളരാതെയുള്ള കഠിനാധ്വാനത്താലും ദ്രുതഗതിയിലുള്ള പുരോഗമനത്താലും ഹസ് വളരെ വേഗം ശ്രദ്ധിക്കപ്പെട്ടു. അതേസമയം അവൻ്റെ കളങ്കരഹിതമായ ജീവിതവും സൗമ്യവും ആകർഷണീയവുമായ വ്യക്തിത്വവും അവന് സാർവലൗകിക അംഗീകാരം നേടിക്കൊടുത്തു. അവൻ റോമാസഭയെ നിഷ്കളങ്കമായി സ്നേഹിക്കുകയും സഭ ലോകത്തിന് നൽകുന്നുവെന്ന് അവകാശപ്പെട്ടിരുന്ന എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും താൽപ്പര്യത്തോടെ അന്വേഷിക്കുകയും ചെയ്തിരുന്നു. പെരുന്നാൾ സമയങ്ങളിൽ അവൻ കുമ്പസരിക്കുകയും ദരിദ്രനായ തൻ്റെ കയ്യിലുള്ള അവസാനത്തെ നാണയത്തുട്ടുകൾ പോലും കാണിക്കയർപ്പിക്കുകയും പാപമോചനത്തിനായി പള്ളിക്ക് പ്രദക്ഷിണം വയ്ക്കുന്ന റാസയിൽ പങ്കുചേരുകയും ചെയ്യുമായിരുന്നു. കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ശേഷം അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുകയും തൻ്റെ പ്രത്യേകമായ കഴിവുകളാൽ രാജകൊട്ടാരത്തിലെ പുരോഹിതനാകുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് പ്രൊഫസറാവുകയും ഒടുവിൽ താൻ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ റെക്ടറാവുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ സാധു പണ്ഡിതൻ തൻ്റെ രാജ്യത്തിൻ്റെ അഭിമാനവും യൂറോപ്പിലുടനീളം അറിയപ്പെടുന്ന വ്യക്തിയുമായി. എന്നാൽ മറ്റൊരു രംഗത്താണ് ഹസ് തൻ്റെ നവീകരണ പ്രവർത്തനം ആരംഭിച്ചത്. പൗരോഹിത്യം സ്വീകരിച്ച് നിരവധി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹസ്സിനെ ബേദലഹേമിലെ ചാപ്പലിലെ പ്രസംഗകനായി നിയമിച്ചു. ജനങ്ങളുടെ ഭാഷയിൽ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പ്രസ്തുത ചാപ്പലിൻ്റെ സ്ഥാപകൻ എപ്പോഴും പ്രബോധിപ്പിച്ചിരുന്നു. ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ റോം എതിർത്തിരുന്നെങ്കിലും ബൊഹീമിയയുടെ പല ഭാഗങ്ങളിലും അത് നിലനിന്നിരുന്നു. എന്നാൽ ജനങ്ങൾക്ക് തിരുവചനങ്ങളെക്കുറിച്ച് ശരിയായ അറിവില്ലാതിരുന്നതുകൊണ്ട് പലതരത്തിലുള്ള ദുരാചാരങ്ങൾ എല്ലാ തലത്തിലുമുള്ള ജനങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്നു. ഇത്തരം ദുരാചാരങ്ങളെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഹസ് എതിർത്തുകൊണ്ട് ദൈവവചനം ഉയർത്തിപ്പിടിച്ച് സത്യത്തിൻ്റെയും വിശുദ്ധിയുടേതുമായ സനാതന തത്വങ്ങൾ ശക്തമായി പ്രചരിപ്പിച്ചു. പിൽക്കാലത്ത് ഹസ്സുമായി വളരെ അടുത്ത് പ്രവർത്തിച്ച പ്രേഗിലെ ഒരു പൗരനായ ജെറോം ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ വിക്ലിഫിൻ്റെ പുസ്തകങ്ങൾ കൂടെ കൊണ്ടുവന്നു. വിക്ലിഫിൻ്റെ പഠിപ്പിക്കലുകളിൽ ആകൃഷ്ടയായ ഇംഗ്ലണ്ടിലെ രാജ്ഞി ഒരു ബൊഹീമിയൻ രാജകുമാരിയായിരുന്നു. അവളുടെ സ്വാധീനത്താൽ നവീകരണ ദൂതുകൾ ബൊഹീമിയയിൽ ധാരാളം പ്രചരിച്ചിരുന്നു. പ്രസ്തുത ലേഖനങ്ങൾ വളരെ താൽപ്പര്യത്തോടെ ഹസ് വായിച്ചു. അവയുടെ ലേഖകൻ നിഷ്കളങ്കനായ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അയാൾ വിശ്വസിക്കുകയും അയാൾ പഠിപ്പിച്ച നവീകരണ ആശയങ്ങൾ ആദരവോടെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഹസ് അറിയാതെ തന്നെ റോമിൽ നിന്നും വളരെ ദൂരേക്ക് പോകുന്ന ഒരു പാതയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ഏകദേശം ഈ സമയത്ത് നല്ല അറിവുള്ളവരും പ്രകാശം ലഭിച്ചവരുമായ രണ്ട് അപരിചിതർ അത് പ്രചരിപ്പിക്കുവാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഈ വിദൂരദേശമായ പ്രേഗിൽ എത്തിയിരുന്നു. പോപ്പിന്റെ അപ്രമാദിത്വത്തെ തുറന്നെതിർത്തുകൊണ്ടുള്ള അവരുടെ പ്രവർത്തനത്തെ അധികാരികൾ വേഗത്തിൽ അമർച്ച ചെയ്തു. എന്നാൽ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകാതെ അവർ മറ്റു മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു. ചിത്രമെഴുത്തുകാരും പ്രസംഗകരുമെന്ന നിലയിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ അവർ തുനിഞ്ഞു. പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്നതായ ഒരു സ്ഥലത്ത് അവർ രണ്ട് ചിത്രങ്ങൾ വരച്ചു. സൗമ്യനായ യേശുക്രിസ്തു ഒരു കഴുതിയുടെ പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതും നഗ്നപാദരായ ശിഷ്യന്മാർ യാത്രയിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളോടെ അവനെ അനുഗമിക്കുന്നതുമായിരുന്നു ഒരു ചിത്രം, മത്തായി 21:5. മറ്റേ ചിത്രത്തിൽ പോപ്പിൻ്റെ ഒരു രാജകീയ യാത്രയായിരുന്നു. പോപ്പ് തൻ്റെ വിലയേറിയ വസ്ത്രങ്ങളും ത്രിമകുടവും ധരിച്ചിരുന്നു. മോടിയായി അലങ്കരിച്ച ഒരു കുതിരപ്പുറത്തിരിക്കുന്ന അദ്ദേഹത്തെ കാഹളക്കാരും കർദിനാൾമാരും മറ്റ് വിശിഷ്ട വ്യക്തികളും രാജകീയ പ്രൗഢിയിൽ അനുഗമിക്കുന്നു. ഇതാ ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ നല്ലൊരു ദൂത്. ചിത്രങ്ങളുടെ അടുത്ത് ജനങ്ങൾ തടിച്ചുകൂടി. ചിത്രത്തിലെ ഗുണപാഠം മനസ്സിലാക്കാൻ ആർക്കും വിഷമമുണ്ടായില്ല. ഒരു വശത്ത് യജമാനനായ യേശുവിൻ്റെ വിനയവും സൗമ്യതയും, മറുവശത്ത് യേശുവിൻ്റെ ദാസനായ പോപ്പിൻ്റെ പ്രൗഢിയും അഹങ്കാരവും ദർശിച്ച ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. പ്രേഗിൽ ഭയങ്കരമായ ലഹളകൾ ഉണ്ടാവുകയും സ്വന്തം സുരക്ഷിതത്വത്തിനു വേണ്ടി വിദേശികൾ സ്ഥലം വിടുകയും ചെയ്തു. എന്നാൽ അവർ പഠിപ്പിച്ച പാഠം ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നു. പ്രസ്തുത ചിത്രങ്ങൾ ഹസ്സിൻ്റെ മനസ്സിലും വലിയൊരു സ്വാധീനം ചെലുത്തിയതിൻ്റെ ഫലമായി അദ്ദേഹം ബൈബിളും വിക്ലിഫിൻ്റെ പുസ്തകങ്ങളും നന്നായി പഠിക്കുവാൻ തുടങ്ങി. വിക്ലിഫ് മുന്നോട്ട് വച്ച എല്ലാ നവീകരണ ആശയങ്ങളും അംഗീകരിക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറായിരുന്നില്ലെങ്കിലും പാപ്പാത്വത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം വ്യക്തമായി കാണുകയും കൂടുതൽ ഉത്സാഹത്തോടെ മേൽക്കോയ്മയുടെ അകംഭാവവും അത്യാഗ്രഹവും ദുഷിപ്പും എതിർക്കുകയും ചെയ്തു. പ്രേഗ് യൂണിവേഴ്സിറ്റിയിലെ അസ്വസ്ഥതകളുടെ ഫലമായി പിരിച്ചുവിടപ്പെട്ട നൂറുകണക്കിന് ജർമ്മൻ വിദ്യാർത്ഥികളിലൂടെ ബൊഹീമിയയിൽ നിന്ന് വെളിച്ചം ജർമ്മനിയിലേക്ക് പരന്നു. അവരിൽ അനേകർക്ക് വചനം സംബന്ധമായ വെളിച്ചം ആദ്യം ഹസ്സിൽ നിന്ന് ലഭിച്ചു. സ്വദേശത്തേക്ക് മടങ്ങിയെത്തിയ ശേഷം അവർ ആ പ്രകാശം സ്വന്തം ദേശവാസികളുടെ ഇടയിൽ പരത്തി. പ്രേഗിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ റോമിലെത്തുകയും ഹസ് ഉടനെ പോപ്പിനെ കാണണമെന്ന കൽപ്പന പുറപ്പെടുകയും ചെയ്തു. കൽപ്പന അനുസരിക്കുകയെന്ന് പറഞ്ഞാൽ സ്വയം മരണം വരിക്കുകയാണെന്ന് അർത്ഥം. ഹസ് പ്രേഗിൽ നിന്നുകൊണ്ട് പ്രതിനിധിയെ റോമിലേക്ക് അയച്ച് മറുപടി ബോധിപ്പിക്കുവാൻ അനുവദിക്കണമെന്ന് ബൊഹീമിയയിലെ രാജാവും രാജ്ഞിയും യൂണിവേഴ്സിറ്റിയും പ്രഭുക്കന്മാരും ഗവൺമെൻറ് ഓഫീസർമാരും സംയുക്തമായി ഒരു അഭ്യർത്ഥന പോപ്പിൻ്റെ മുമ്പാകെ വച്ചു. എന്നാൽ ആ അഭ്യർത്ഥന മാനിക്കുന്നതിന് പകരം ഹസ്സിനെ വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ പോപ്പ് തയ്യാറാകുകയും പ്രേഗ് പട്ടണത്തിന്മേൽ വിലക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ അത്തരമൊരു വിലക്ക് പ്രഖ്യാപിച്ചാൽ ജനങ്ങളുടെ ഇടയിൽ വല്ലാത്ത പരിഭ്രാന്തി പരക്കുമായിരുന്നു. ഭൗതികവും ആത്മീയവുമായ ന്യായവിധികൾ നടത്തുവാനുള്ള അധികാരവും സ്വർഗത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലും കൈവശമുള്ള ദൈവത്തിൻ്റെ ഭൂമിയിലെ കാണപ്പെട്ട പ്രതിനിധിയായി പോപ്പിനെ പരിഗണിച്ചിരുന്ന ഒരു ജനതയുടെ മേൽ ഭീതി പരത്താൻ തക്ക വിധത്തിലുള്ള മതകർമ്മങ്ങൾ കൽപ്പനയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. വിലക്ക് നിൽക്കുന്ന പ്രദേശത്തിന്മേൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്നായിരുന്നു വിശ്വാസം. ആ പ്രദേശത്തുള്ളവർ പോപ്പിനെ സന്തോഷിപ്പിച്ച് വിലക്ക് മാറ്റുന്നതുവരെ മരിച്ചവരുടെ ആത്മാക്കൾക്ക് സ്വർഗത്തിൽ പ്രവേശനമില്ല. ഈ ഭയാനകമായ അവസ്ഥയുടെ അടയാളമായി എല്ലാ മതകർമ്മങ്ങളും നിർത്തിവെക്കപ്പെടുന്നു. പള്ളികൾ അടയ്ക്കപ്പെടുന്നു. വിവാഹങ്ങൾ പള്ളിമുറ്റത്ത് വച്ച് നടത്തപ്പെടുന്നു. ശവശരീരങ്ങൾ വിശുദ്ധമായ ശവക്കോട്ടയിൽ സംസ്കരിക്കാൻ അനുവദിച്ചിരുന്നില്ല. പകരം മതപരമായ ശവസംസ്കാര ചടങ്ങുകൾ കൂടാതെ അവരെ വെളിപ്രദേശങ്ങളിൽ സംസ്കരിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ജനങ്ങളുടെ വികാരങ്ങളെ ഇളക്കുന്ന നടപടികളിലൂടെ റോം ജനങ്ങളുടെ മനസാക്ഷിയെ നിയന്ത്രിക്കുവാൻ തീരുമാനിച്ചു. പ്രേഗ് പട്ടണത്തിലുടനീളം കുഴപ്പങ്ങളുണ്ടായി. സകല പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ ഹസ്സാണെന്നും അയാളെ പോപ്പിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നും ഒരു വലിയ വിഭാഗം ആവശ്യപ്പെട്ടു. കലഹം ശമിപ്പിക്കാൻ വേണ്ടി നവീകരണ കർത്താവ് കുറച്ചു കാലത്തേക്ക് സ്വന്തം ഗ്രാമത്തിലേക്ക് പിൻവാങ്ങി. പ്രേഗിലെ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം ഇപ്രകാരം എഴുതി: ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് പിന്മാറിയെങ്കിലും അത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും മാതൃകയെ പിൻപറ്റുവാനും ദുഷ്ടന്മാർ തങ്ങളുടെ മേൽ നിത്യശിക്ഷാവിധി വരുത്തിവെക്കുവാൻ ഇടമുണ്ടാകാതിരിക്കാനും വിശുദ്ധന്മാർക്ക് കഷ്ടതയുടെയും പീഡനത്തിൻ്റെയും മുഖാന്തരമാകാതിരിക്കാനും വേണ്ടിയാകുന്നു. വിശുദ്ധന്മാരല്ലാത്ത പുരോഹിതന്മാർ കൂടുതൽ കാലം നിങ്ങളുടെ ഇടയിൽ വചനഘോഷണം തടസ്സപ്പെടുത്തിയേക്കുമെന്നുള്ള ചിന്ത കൊണ്ടാണ് ഞാൻ പിൻവാങ്ങിയത്. എന്നാൽ നിങ്ങൾ ദൈവിക സത്യം ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ പിൻവാങ്ങിയത്. ദൈവിക സത്യത്തിന് വേണ്ടി ദൈവകൃപയാൽ മരിക്കാനും ഞാൻ സന്നദ്ധനാകുന്നു. ഹസ് തന്റെ പ്രവർത്തനം നിർത്തിവെച്ചില്ല. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ജനക്കൂട്ടങ്ങളോട് പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്തു. അങ്ങനെ സുവിശേഷത്തെ അടിച്ചമർത്താൻ പോപ്പ് കൈക്കൊണ്ടതായ നടപടികൾ സുവിശേഷത്തിന്റെ പ്രചാരണത്തിന് മുഖാന്തരമായി. സത്യത്തിന് അനുകൂലമല്ലാതെ അതിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ. 2 കൊരിന്ത്യർ 13:8. ഹസ്സിന്റെ മനസ്സ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഈ ഘട്ടത്തിൽ വേദനാജനകമായ വലിയൊരു പോരാട്ടത്തിന്റെ വേദിയായിരുന്നിരിക്കും. സഭ അതിന്റെ ഇടിമിന്നലുകളിലൂടെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നെങ്കിലും അദ്ദേഹം സഭയുടെ അധികാരത്തെ തള്ളിപ്പറഞ്ഞിരുന്നില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് റോമാസഭ ക്രിസ്തുവിന്റെ മണവാട്ടിയും പോപ്പ് ദൈവത്തിന്റെ ഭൂമിയിലെ പ്രതിപുരുഷനുമായിരുന്നു. അധികാര ദുർവിനിയോഗത്തെയാണ് ഹസ് എതിർത്തത്, അതിൻ്റെ തത്വത്തെയല്ല. തൻ്റെ അനുഭവങ്ങളുടെയും അറിവുകളുടെയും മണ്ഡലവും മനസാക്ഷിയുടെ അവകാശവാദങ്ങളും തമ്മിൽ വലിയൊരു പോരാട്ടം ഇതിലൂടെ ഉളവായി. താൻ വിശ്വസിച്ചതുപോലെ അധികാരം ന്യായവും തെറ്റിക്കൂടാത്തതുമാണെങ്കിൽ അതിനോട് അനുസരണക്കേട് കാണിക്കാൻ എന്തുകൊണ്ട് താൻ നിർബന്ധിതനായി? അനുസരിക്കുകയെന്നാൽ പാപം ചെയ്യുകയാണെന്ന് താൻ കാണുന്നു. എന്നാൽ ഒരിക്കലും തെറ്റുപറ്റാത്ത സഭയോടുള്ള അനുസരണം അത്തരമൊരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹത്തിന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമായിരുന്നു ഇത്. ഈ പ്രശ്നം നിമിഷം തോറും അദ്ദേഹത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ കാലത്തെ പോലെ തന്നെ വീണ്ടും സംഭവിച്ചിരിക്കുന്നുവെന്നും സഭയിലെ പുരോഹിതന്മാർ ദുഷ്ടന്മാരായി തീർന്നിട്ട് അവരുടെ നിയമപരമായ അധികാരം നിയമവിരുദ്ധമായ ലക്ഷ്യങ്ങൾ നേടാൻ ഉപയോഗിക്കുന്നുവെന്നുമുള്ള ഒരു ന്യായീകരണത്തിലാണ് അദ്ദേഹം ആശ്വസിച്ചത്. നമ്മൾ ഗ്രഹിക്കുന്ന തിരുവചന സത്യങ്ങളാണ് നമ്മുടെ മനസാക്ഷിയെ ഭരിക്കേണ്ടതെന്നുള്ള ഒരു പൊതുപ്രമാണം സ്വന്തം വഴികാട്ടിയായി സ്വീകരിക്കാനും മറ്റുള്ളവരോട് പ്രസംഗിക്കാനും അദ്ദേഹം തീരുമാനിച്ചു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുരോഹിതന്മാരിലൂടെ സഭ പറയുന്നതല്ല, ബൈബിളിലൂടെ ദൈവം പറയുന്നതാണ് ഒരിക്കലും തെറ്റുപറ്റാത്ത വഴികാട്ടി. കുറേ കാലങ്ങൾക്ക് ശേഷം പ്രേഗിലെ കലഹങ്ങൾ ശമിച്ചു കഴിഞ്ഞ് ഹസ് തൻ്റെ ബേദലഹീം ചാപ്പലിലേക്ക് മടങ്ങിവന്ന ദൈവത്തിൻ്റെ വചനം കൂടുതൽ ഉത്സാഹത്തോടും ധൈര്യത്തോടും കൂടെ പ്രസംഗിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ശക്തന്മാരും പ്രവർത്തന നിരതരുമായിരുന്നു. എന്നാൽ രാജ്ഞിയും പ്രഭുക്കന്മാരിൽ അനേകരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. വലിയൊരു പങ്ക് ജനങ്ങളും അദ്ദേഹത്തോട് യോജിച്ചു. മനസ്സുകൾക്ക് ഉന്നതി നൽകുന്ന ശുദ്ധമായ പഠിപ്പിക്കലുകളും അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതവും റോമാക്കാർ പഠിപ്പിച്ച ജീർണിച്ച ആചാരങ്ങളും അവരുടെ കാപട്യവും വഞ്ചനയും തമ്മിൽ ജനങ്ങൾ താരതമ്യം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വശത്ത് നിൽക്കുന്നതാണ് മാന്യമെന്ന് അനേകർ തീരുമാനിച്ചു. ഇതുവരെയും ഹസ് തൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകനായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ വെച്ച് വിക്ലിഫിൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിച്ചതായ ജെറോം നവീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായി. അതിൽ പിന്നെ ജീവിതത്തിലും പ്രവർത്തനത്തിലും അവർ ഒന്നായിത്തീരുകയും മരണത്തിലും വേർപിരിയാതിരിക്കുകയും ചെയ്തു. പൊതുജന സമ്മതി നേടിക്കൊടുക്കുന്നതായ മഹത്തായ ബുദ്ധിസാമർത്ഥ്യവും വാക്ചാതുര്യവും അറിവും അസാധാരണമായ അളവിൽ ജെറോമിൽ ഉണ്ടായിരുന്നു. എന്നാൽ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ ശക്തി വെളിവാക്കുന്ന ഗുണവിശേഷണങ്ങളിൽ ഹസ്സായിരുന്നു മുൻപന്തിയിൽ. ജെറോമിൻ്റെ എടുത്തുചാട്ട പ്രകൃതിയെ ഹസ്സിൻ്റെ ആലോചിച്ചെടുക്കുന്ന അഭിപ്രായങ്ങൾ നിയന്ത്രിച്ചു. ഹസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ജെറോം യഥാർത്ഥ വിനയത്തോടെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്ക് കീഴ്പ്പെട്ടു. അവരുടെ യോജിച്ചുള്ള പ്രവർത്തനത്താൽ നവീകരണം വളരെ വേഗം പടർന്നു പന്തലിച്ചു. റോമിൻ്റെ അനേകം തെറ്റുകളെ വെളിപ്പെടുത്തിക്കൊണ്ട് വലിയ വെളിച്ചം ഈ തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാരുടെ മേൽ പ്രകാശിക്കാൻ ദൈവം അനുവദിച്ചു. എന്നാൽ ലോകത്തിന് കൊടുക്കേണ്ടതായ മുഴുവൻ വെളിച്ചവും അവർക്ക് ലഭിച്ചില്ല. തൻ്റെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരിലൂടെ ദൈവം ജനങ്ങളെ റോമാമതത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്നാൽ അവരുടെ മുമ്പിൽ അനേകം വലിയ മാർഗ തടസ്സങ്ങളുമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വഹിക്കാവുന്ന തരത്തിൽ പടിപടിയായി ദൈവം അവരെ നടത്തിക്കൊണ്ടിരുന്നു. മുഴുവൻ വെളിച്ചവും ഒന്നിച്ച് സ്വീകരിക്കുവാൻ അവർ സജ്ജരല്ലായിരുന്നു. ഏറെക്കാലം അന്ധകാരത്തിൽ വസിച്ചവർക്ക് മധ്യാന സൂര്യൻ്റെ ശക്തമായ പ്രകാശവും ചൂടും സഹിക്കാനാവാത്തതുപോലെ ഇവരും പൂർണ്ണമായ പ്രകാശത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടിമറയുവാൻ ഇടയാകുമായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ ദൈവം അത് കുറേശ്ശെ കുറേശ്ശെയായി നേതാക്കന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ നവീകരണത്തിൻ്റെ പാതയിൽ ജനത്തെ മുന്നോട്ട് നയിക്കാൻ വിശ്വസ്തരായ വേലക്കാർ പിന്തുടരേണ്ടിയിരുന്നു. സഭയിലെ ചേരിതിരിയൽ തുടർന്നുകൊണ്ടിരുന്നു. പരമാധികാരത്തിനു വേണ്ടി 3 പോപ്പുമാർ മത്സരിക്കുകയായിരുന്നു. അവരുടെ മത്സരത്തിൻ്റെ ഫലമായി ക്രിസ്തീയ ലോകം കുറ്റകൃത്യങ്ങളാലും കുഴപ്പങ്ങളാലും നിറഞ്ഞു. അന്യോന്യം ദുഷിക്കുന്നത് കണ്ട് തൃപ്തി വരാഞ്ഞിട്ട് അവർ ഭൗതികമാകുന്ന ആയുധങ്ങളിലേക്ക് തിരിഞ്ഞു. ആയുധങ്ങൾ വാങ്ങാനും പടയാളികളെ ശേഖരിക്കാനും ഓരോരുത്തരും മാർഗങ്ങൾ അന്വേഷിച്ചു. ആവശ്യമായ പണം സംഭരിക്കുന്നതിന് വേണ്ടി സഭയുടെ അനുഗ്രഹങ്ങളും വരങ്ങളും സ്ഥാനങ്ങളുമെല്ലാം കച്ചവടം ചെയ്തു. പുരോഹിതന്മാരും മേലധികാരികളെ അനുകരിച്ച് സ്വന്തം ശക്തി വർദ്ധിപ്പിക്കാനും എതിരാളികളെ താഴ്ത്തുവാനും കൈക്കൂലി വാങ്ങുവാനും വഴക്കുണ്ടാക്കുവാനും ആരംഭിച്ചു. മതത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ദൈവദൂഷണങ്ങൾക്കെതിരെ ദിനംതോറും വർദ്ധിച്ച വീര്യത്തോടെ ഹസ് ശബ്ദമുയർത്തി. ക്രിസ്തീയ സമൂഹത്തെ വിഴുങ്ങിക്കളയുന്നതായ എല്ലാ ദുഷ്ടതയുടെയും കാരണക്കാരായി റോമൻ നേതൃത്വത്തെ ജനങ്ങൾ പരസ്യമായി ആക്ഷേപിച്ചു. വീണ്ടും പ്രേഗ് പട്ടണം ഒരു രക്തരൂക്ഷിത സംഘടനത്തിൻ്റെ വക്കിലെത്തിയതുപോലെ കാണപ്പെട്ടു. മുൻകാലങ്ങളിലെ പോലെ ദൈവത്തിൻ്റെ ദാസനെ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ എന്ന് മുദ്രകുത്തി. 1 രാജാക്കന്മാർ 18-17. വീണ്ടും പട്ടണം വിലക്കിന് വിധേയമായി. ഹസ് തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് പിൻവാങ്ങുകയും ചെയ്തു. താൻ ഏറ്റവും സ്നേഹിച്ച ബേത്ലഹേം ചാപ്പലിൽ നിന്ന് വളരെ വിശ്വസ്തമായി നിർവഹിച്ചുകൊണ്ടിരുന്ന സാക്ഷീകരണം അതോടെ അവസാനിച്ചു. സത്യത്തിന് സാക്ഷ്യമായി തൻ്റെ ജീവൻ ബലി അർപ്പിക്കുന്നതിന് മുമ്പായി ഒരു വിശാലമായ സ്റ്റേജിൽ നിന്ന് ക്രൈസ്തവ ലോകത്തോട് മൊത്തമായി അദ്ദേഹം സംസാരിക്കേണ്ടതുണ്ടായിരുന്നു. യൂറോപ്പിനെ ഗ്രസിച്ചിരുന്ന കുഴപ്പങ്ങൾ ഒഴിവാക്കാൻ കോൺസ്റ്റന്റൻസ് എന്ന സ്ഥലത്ത് ഒരു പൊതു കൗൺസിൽ വിളിച്ചുകൂട്ടി. സിഗിസ്മണ്ട് എന്ന രാജാവിൻ്റെ ആഗ്രഹപ്രകാരം എതിരാളികളായ 3 പോപ്പുമാരിൽ ഒരുവനായ ജോൺ 23-ാമനാണ് കൗൺസിൽ വിളിച്ചുകൂട്ടിയത്. യാതൊരുവിധമായ വിമർശനത്തെയും ഇഷ്ടപ്പെടാത്ത അന്നത്തെ സഭാജനങ്ങളെപ്പോലെ തന്നെ വളരെ അധപ്പതിച്ച ഒരു ധാർമ്മിക നിലവാരം പുലർത്തുന്ന വ്യക്തിയായിരുന്നു പോപ്പ് ജോണിന്. ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടുന്നത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും സിഗിസ്മണ്ടിൻ്റെ ആഗ്രഹത്തെ എതിർക്കാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലായിരുന്നു. സഭയിലെ ഗ്രൂപ്പ് വഴക്കുകൾ ഇല്ലായ്മ ചെയ്യുകയും മതവിരുദ്ധ വാദങ്ങൾ പിഴുതുകളയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു കൗൺസിലിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതുകൊണ്ട് 2 എതിർ പോപ്പുമാരും നവീകരണ ആശയക്കാരായ ജോൺ ഹസും വരണമെന്ന് കൽപ്പന അയച്ചു. പ്രാണഭയത്താൽ എതിർ പോപ്പുമാർ നേരിട്ട് ഹാജരാകാതെ പ്രതിനിധികളെ അയച്ചു. സഭാ നേതൃത്വത്തെ അഭിമുഖീകരിക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും നാണക്കേടിനും ചെയ്തു കൂട്ടിയ സകല അതിക്രമങ്ങൾക്കും കുറ്റക്കാരനായിട്ട് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനത്ത് നിന്നിറക്കി വിടാനുള്ള രഹസ്യമായ നീക്കമാണോ രാജാവ് നടത്തുന്നത് എന്നുള്ള സംശയത്തോടെ കൗൺസിലിൻ്റെ സംഘാടകനായ പോപ്പ് ജോൺ കടന്നുവന്നു. എങ്കിലും അദ്ദേഹം ഉന്നതസ്ഥാനീയരായ ഒരു സംഘം ആളുകളോടൊപ്പം വലിയ പ്രൗഢിയോടും ആഡംബരത്തോടും ഭൃത്യന്മാരുടെ ഒരു നീണ്ട നിരയുമായി എഴുന്നള്ളി. സകല പുരോഹിതന്മാരും പട്ടണത്തിലെ പ്രമുഖന്മാരും പൗരന്മാരുടെ വലിയൊരു സംഘവും പുറത്തു ചെന്ന് അദ്ദേഹത്തെ എതിരേറ്റു. പ്രധാനികളായ പട്ടണ മൂപ്പന്മാരിൽ 4 പേർ അദ്ദേഹത്തിൻ്റെ തലയ്ക്കുമീതെ ഒരു സ്വർണവിധാനം പിടിച്ചിരുന്നു. തിരുബലിയിൽ ഉപയോഗിക്കാനുള്ള വിശുദ്ധ അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എഴുന്നള്ളിച്ചിരുന്നു. കർദിനാളന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വിലയേറിയ വർണ്ണശബളമായ വസ്ത്രങ്ങൾ സദസ്സിന് മോടികൂട്ടി. ഇതേ സമയത്ത് മറ്റൊരു വിശിഷ്ട വ്യക്തി കോൺസ്റ്റൻസിലേക്ക് വരുന്നുണ്ടായിരുന്നു. തന്നെ അഭിമുഖീകരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഹസ്സിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇനി ഒരിക്കലും വീണ്ടും കാണുകയില്ലെന്നുള്ള തോന്നലോടെ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞുകൊണ്ട് ഈ പോക്ക് ചതിക്കുഴിയിലേക്കാണെന്നുള്ള തോന്നലോടെ മുന്നോട്ട് യാത്ര ചെയ്തു. താൻ കൊല്ലപ്പെട്ടേക്കുമെന്ന സംശയത്താൽ ബൊഹീമിയയിലെ രാജാവിൽ നിന്നും ചക്രവർത്തിയായ സിഗിസ്മണ്ടിൽ നിന്നും ഓരോ അഭയപത്രങ്ങൾ അദ്ദേഹം വാങ്ങിയിരുന്നു. പ്രേഗിലെ തൻ്റെ സ്നേഹിതന്മാർക്ക് അദ്ദേഹം ഇപ്രകാരം എഴുതി: എൻ്റെ സഹോദരന്മാരെ, രാജാവ് നൽകിയ ഒരു അഭയപത്രവുമായി രക്തദാഹികളായ അനേകം ശത്രുക്കളെ അഭിമുഖീകരിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. എൻ്റെ രക്ഷിതാവായ സർവശക്തനായ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. നിങ്ങളുടെ ഉള്ളുരുകിയുള്ള പ്രാർത്ഥന അവൻ കേൾക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഞാൻ അവരെ എതിർത്തു നിൽക്കുവാൻ തക്കവണ്ണം തൻ്റെ ജ്ഞാനവും വാക്ചാതുര്യവും കൊണ്ട് അവൻ എൻ്റെ നാവിനെ അലങ്കരിക്കും. പരീക്ഷകളെയും ജയിലറകളെയും വേണ്ടി വന്നാൽ ക്രൂരമായ ഒരു മരണത്തെയും ഞാൻ ധൈര്യമായി നേരിടേണ്ടതിന് അവൻ്റെ സത്യത്തിൽ എന്നെ ശക്തീകരിക്കുവാൻ അവൻ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കും. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശുക്രിസ്തു കഷ്ടം സഹിക്കുകയാൽ നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നാമും സകലവും സഹിഷ്ണുതയോടെ സഹിക്കുവാൻ അവനൊരു മാതൃക തന്നിരിക്കുകയാൽ നാം അത്ഭുതപ്പെടേണ്ടതായ കാര്യമുണ്ടോ? അവൻ ദൈവവും നാം അവൻ്റെ സൃഷ്ടികളുമാകുന്നു. അവൻ കർത്താവും നാം അവൻ്റെ ഭൃത്യന്മാരും ആകുന്നു. അവൻ ലോകത്തിൻ്റെ യജമാനനും നമ്മൾ നികൃഷ്ടരായ മർത്യരും ആകുന്നു. എന്നിട്ടും അവൻ കഷ്ടപ്പെട്ടു. അങ്ങനെയെങ്കിൽ കഷ്ടത നമുക്കൊരു പ്രത്യേക ശുദ്ധീകരണ അനുഭവമായിരിക്കുമ്പോൾ എന്തുകൊണ്ട് നാം അത് സ്വീകരിക്കുവാൻ മടിക്കണം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ മരണത്താൽ അവൻ്റെ നാമം മഹത്വപ്പെടണമെന്നതാണ് അവൻ്റെ ഹിതമെങ്കിൽ അതെത്രയും പെട്ടെന്ന് സംഭവിക്കുവാനും സകല വിഷമങ്ങളെയും ഞാൻ സ്ഥിരചിത്തതയോടെ നേരിടുവാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ മടങ്ങിയെത്തണമെന്നാണ് ദൈവനിശ്ചയമെങ്കിൽ യാതൊരു കളങ്കവും കൂടാതെ ഞാൻ മടങ്ങിയെത്തുവാൻ, അതായത് എൻ്റെ സഹോദരന്മാർക്ക് പിൻപറ്റുവാൻ നല്ലൊരു മാതൃകയായി, സുവിശേഷത്തിലെ ഒരു വരി പോലും ഒളിച്ചു വയ്ക്കുവാനോ താഴ്ത്തിക്കളയുവാനോ ഇടവരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മിക്കവാറും നിങ്ങൾ ഇനി എൻ്റെ മുഖം പ്രേഗിൽ കാണുകയില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഹിതത്താൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങിയെത്തുകയാണെങ്കിൽ അവൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള അറിവിലും അതിനോടുള്ള സ്നേഹത്തിലും നമുക്ക് മുന്നേറാം. സുവിശേഷത്തിൻ്റെ ശിഷ്യനായിത്തീർന്ന ഒരു പുരോഹിതനെഴുതിയ മറ്റൊരു കത്തിൽ സ്വന്തം തെറ്റുകളെക്കുറിച്ച് വലിയ വിനയത്തോടെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ സന്തോഷിക്കുകയും വ്യർത്ഥമായ പ്രയത്നങ്ങളിൽ സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്ന് ഹസ് എഴുതി. ഹൃദയസ്പൃക്കായ ഈ ഉപദേശങ്ങൾ, എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, ബംഗ്ലാവുകളും എസ്റ്റേറ്റുകളും സ്വന്തമാക്കുകയെന്ന ചിന്തയല്ല, ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയും എന്ന ചിന്ത നിന്റെ മനസ്സിൽ നിറയട്ടെ. നിന്റെ ആത്മാവിനേക്കാൾ ഉപരി വീട് അലങ്കരിക്കുന്നത് കൊണ്ട് നീ സൂക്ഷിച്ചു കൊള്ളുക. എല്ലാറ്റിലും ഉപരി ആത്മീയ സൗധത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ദരിദ്രരോട് വിശുദ്ധിയോടും വിനയത്തോടും ഇടപെടുക. നിന്റെ സമ്പത്തുകൾ സദ്യവട്ടങ്ങളിൽ ദൂർത്തടിക്കാതിരിക്കുക. താങ്കളുടെ ജീവിതത്തിന് ഒരു വ്യതിയാനം വരുത്തുകയും അനാവശ്യമായ അമിത ചെലവുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തില്ലെങ്കിൽ എനിക്ക് സംഭവിച്ചതുപോലെ നീയും കഠിനമായി ശാസിക്കപ്പെടും എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിനക്ക് എൻ്റെ തത്വശാസ്ത്രം അറിയാം. കാരണം ചെറുപ്പം മുതൽ എൻ്റെ പഠിപ്പിക്കലുകൾ നീ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് കൂടുതൽ എഴുതേണ്ട ആവശ്യമില്ല. നിന്റെ ദൃഷ്ടിയിൽ ഞാൻ വീണുപോയ വ്യർത്ഥമായ കാര്യങ്ങളിലൊന്നിലും എന്നെ അനുകരിക്കരുതെന്ന് ഞാൻ കർത്താവിൻ്റെ കരുണയാൽ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. എഴുത്തിൻ്റെ കവറിൽ അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർത്തു, പ്രിയ സ്നേഹിത, ഞാൻ മരിച്ചുവെന്ന് ഉറപ്പാകുന്നതുവരെ ഈ കത്ത് പൊട്ടിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. യാത്രയിലുടനീളം തൻ്റെ പഠിപ്പിക്കലുകളുടെ വ്യാപനവും ജനങ്ങൾക്ക് അതിനോടുള്ള നല്ല സമീപനവും ഹസ് ദർശിച്ചു. അദ്ദേഹത്തെ കാണുവാൻ ജനങ്ങൾ തടിച്ചുകൂടുകയും ചില പട്ടണങ്ങളിൽ പട്ടണ പ്രമുഖർ തങ്ങളുടെ വീഥികളിലുടനീളം അദ്ദേഹത്തെ അനുധാവനം ചെയ്യുകയും ചെയ്തു. കോൺസ്റ്റൻസിലെത്തിയപ്പോൾ ഹസ്സിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. ചക്രവർത്തിയുടെ അഭയപത്രത്തിനോടൊപ്പം പോപ്പിൽ നിന്നും വ്യക്തിപരമായി ഒരു സംരക്ഷണ ഉറപ്പും ലഭിച്ചു. എന്നാൽ ആവർത്തിച്ചു നൽകിയ പരിഭാവനമായ ഉറപ്പുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്പസമയത്തിനുള്ളിൽ പോപ്പിൻ്റെയും കർദിനാൾമാരുടെയും ആജ്ഞയാൽ നവീകരണകർത്താവിനെ അറസ്റ്റ് ചെയ്ത് വൃത്തിഹീനമായ ഒരു കാരാഗൃഹത്തിൽ അടച്ചു. പിന്നീട് റൈൻ നദിയുടെ മറുകരയിൽ ശക്തമായ ഒരു കെട്ടിടത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റിപ്പാർപ്പിച്ചു. എന്നാൽ പോപ്പിന് തൻ്റെ വഞ്ചനയിൽ നിന്ന് യാതൊരു നേട്ടവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഏറെ താമസിയാതെ അദ്ദേഹവും അതേ ജയിലിൽ വന്നു ചേർന്നു. കൊലപാതകം, മതത്തിൻ്റെ മറവിൽ പണാപഹരണം, വ്യഭിചാരം മുതലായവ കൂടാതെ എടുത്തു പറയാൻ കൊള്ളാത്ത പല തെറ്റുകളും കൗൺസിലിലെ വിചാരണയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ തെളിയിക്കപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവികളെല്ലാം തിരിച്ചെടുക്കുവാനും അദ്ദേഹത്തെ ജയിലിലടയ്ക്കുവാനും കൗൺസിൽ തീരുമാനിച്ചു. എതിർ പോപ്പുകളെയും സ്ഥാനഭ്രഷ്ടരാക്കുകയും പുതിയൊരു പോപ്പിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പുരോഹിതന്മാരുടെ മേൽ ഹസ് ആരോപിച്ചിരുന്നതിനേക്കാൾ ഭീകരമായ കുറ്റങ്ങളിൽ പോപ്പ് തന്നെ മുഴുകിയിരുന്നതിനാൽ പോപ്പിനെ സ്ഥാനഭ്രഷ്ടനാക്കിയ കൗൺസിൽ അത്തരം തെറ്റുകളിൽ നിന്ന് ഒരു നവീകരണം ആവശ്യപ്പെട്ടതായ നവീകരണകർത്താവിനെയും നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ മുന്നേറി. ഹസ്സിനെ തുറങ്കിലടച്ചെന്നുള്ള വാർത്ത ബൊഹീമയിൽ വലിയ കോലിളക്കമുണ്ടാക്കി. പ്രസ്തുത കോലിളക്കങ്ങളെ തുടർന്ന് ശക്തന്മാരായ പ്രഭുക്കന്മാർ ഹസ്സിനെ വിട്ടയക്കാൻ കൗൺസിലിനോട് അഭ്യർത്ഥിച്ചു. അഭയപത്രത്തിന് ലംഘനമുണ്ടാകാതെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ രാജാവ് അദ്ദേഹത്തിനെതിരെയുള്ള നടപടികളെ എതിർത്തു. എന്നാൽ നവീകരണ കർത്താവിൻ്റെ ശത്രുക്കൾ ക്രൂരന്മാരും മർക്കടമുഷ്ടിക്കാരുമായിരുന്നു. രാജാവിൻ്റെ മുൻവിധികളെയും ഭയങ്ങളെയും സഭയോടുള്ള തീഷ്ണതയെയും ഉയർത്തിക്കാണിച്ചുകൊണ്ട് അവർ വാദിച്ചു. ചക്രവർത്തിയും രാജാക്കന്മാരും അഭയപത്രം കൊടുത്തുവെന്നതിൻ്റെ പേരിൽ സഭാ ദൂഷകന്മാരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് സ്ഥാപിക്കാൻ അവർ സുദീർഘമായ ന്യായവാദങ്ങൾ നിരത്തിവെച്ചു. അങ്ങനെ അവർ വിജയിച്ചു. കാരാഗ്രഹവാസത്താലും രോഗത്താലും ക്ഷീണിതനായാണ് അദ്ദേഹം കിടന്ന കാരാഗ്രഹത്തിലെ ഈർപ്പമുള്ള ദുഷിച്ച വായുവിൽ നിന്നും പനി പിടിച്ച് മരണത്തോടടുത്തതാണ് ഒടുവിൽ ഹസ് കൗൺസിലിൻ്റെ മുമ്പാകെ ആനയിക്കപ്പെട്ടത്. ഹസ്സിൻ്റെ സംരക്ഷണത്തിന് തൻ്റെ പദവിയുടെ എല്ലാ അധികാരങ്ങളും കഴിവുകളും വാഗ്ദത്തം ചെയ്തതായി ചക്രവർത്തിയുടെ മുമ്പാകെ ചെങ്ങല ധരിച്ചുകൊണ്ട് അദ്ദേഹം നിന്നു. സുദീർഘമായ വിചാരണയിലുടനീളം അദ്ദേഹം സത്യത്തെ മുറുകെ പിടിക്കുകയും ഉപവിഷ്ടരായിരിക്കുന്ന സഭയുടെയും രാജ്യത്തിൻ്റെയും വിശിഷ്ട വ്യക്തികളുടെയും മുമ്പാകെ നേതൃത്വത്തിലെ ദുഷിപ്പിനെതിരെ വിശ്വസ്തവും പരിപാപനവുമായ ഒരു എതിർപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. തൻ്റെ പഠിപ്പിക്കലുകൾ പിൻവലിക്കുന്നോ അതോ മരണം സ്വീകരിക്കുന്നോ എന്ന് അവസാനമായി ചോദിച്ചപ്പോൾ അദ്ദേഹം രക്തസാക്ഷിത്വം തിരഞ്ഞെടുത്തു. ദൈവകൃപ അദ്ദേഹത്തെ സഹായിച്ചു. അവസാനത്തെ വിധിക്കു മുമ്പുള്ള കഷ്ടതയുടെ ആഴ്ചകളിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വർഗീയ സമാധാനം നിറഞ്ഞു. ഈ കത്ത് ഞാൻ എഴുതുന്നത്, അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞു, നാളെ എൻ്റെ മരണവിധി പ്രതീക്ഷിച്ചുകൊണ്ട് വിലങ്ങുകളാൽ ബന്ധിതമായ എൻ്റെ കരങ്ങൾ കൊണ്ട് ജയിലറയ്ക്കുള്ളിലിരുന്നു കൊണ്ടാകുന്നു. ഭാവി ജീവിതത്തിൻ്റെ മാധുരമേറിയ സമാധാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ സഹായത്താൽ നാം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ദൈവം എന്നോട് എത്രമാത്രം കാരുണ്യം കാണിച്ചുവെന്നും എൻ്റെ പരീക്ഷകളിലും വിചാരണകളിലും അവനെത്ര ഭംഗിയായി എന്നെ സഹായിച്ചുവെന്നും നീ ഗ്രഹിക്കും. കാരാഗ്രഹത്തിൻ്റെ മൂകതയിൽ യഥാർത്ഥ സത്യത്തിൻ്റെ വിജയം അദ്ദേഹം മുൻകൂട്ടി കണ്ടു. താൻ സുവിശേഷം പ്രസംഗിച്ചതായ പ്രേഗിലെ ചാപ്പലിൻ്റെ ഭിത്തികളിൽ താൻ വരച്ചതായ യേശുക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ പോപ്പും അയാളുടെ ബിഷപ്പുമാരും മായ്ച്ചു കളയുന്നത് അദ്ദേഹം തൻ്റെ പകൽ കിനാവുകളിൽ കണ്ടു. ഈ ദർശനം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. എന്നാൽ അടുത്ത ദിവസം അനേകം ചിത്രകാരന്മാർ പ്രസ്തുത ചിത്രങ്ങൾ ഏറെ സംഖ്യയിലും കൂടുതൽ തെളിഞ്ഞ നിറങ്ങളിലും വീണ്ടും വരയ്ക്കുന്നത് അദ്ദേഹം കണ്ടു. അവരുടെ ദൗത്യം പൂർത്തീകരിച്ച ഉടനെ വലിയൊരു ജനക്കൂട്ടത്താൽ വലയം ചെയ്യപ്പെട്ടിരുന്ന ചിത്രകാരന്മാർ പ്രസ്താവിച്ചു, ഇപ്പോൾ പോപ്പുമാരും ബിഷപ്പുമാരും വരട്ടെ, അവർ ഇനിമേലിൽ അവ മായ്ക്കുകയില്ല. സ്വപ്നം വിവരിച്ചുകൊണ്ട് നവീകരണ കർത്താവ് പറഞ്ഞു, എനിക്ക് നല്ല നിശ്ചയമുണ്ട്, ക്രിസ്തുവിൻ്റെ രൂപം ഒരിക്കലും മാഞ്ഞു പോകില്ല. അവരത് നശിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ എന്നേക്കാൾ ഏറെ കഴിവുറ്റ പ്രസംഗകർ എല്ലാ ഹൃദയങ്ങളിലും അത് പുതുതായി വരച്ചു ചേർക്കും. ഏറ്റവും ഒടുവിലായി ഒരിക്കൽ കൂടി ഹസ്സിനെ കൗൺസിലിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നു. വളരെ വിശാലവും ശ്രേഷ്ഠവുമായ ഒരു സദസ്സായിരുന്നു അത്. ചക്രവർത്തി, സാമ്രാജ്യത്തിലെ രാജകുമാരന്മാർ, രാജകീയ പ്രതിനിധികൾ, കർദിനാൾമാർ, ബിഷപ്പുമാർ, പുരോഹിതന്മാർ മുതലായവരും അന്നത്തെ സംഭവങ്ങളുടെ സാക്ഷികളാകാൻ കടന്നുവന്ന വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള സുദീർഘമായ പോരാട്ടത്തിലെ ഈ ആദ്യ യാഗത്തിന് സാക്ഷ്യം വഹിക്കാൻ ക്രൈസ്തവ ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾ എത്തിയിരുന്നു. തൻ്റെ അവസാന തീരുമാനം അറിയാൻ വേണ്ടി വിളിക്കപ്പെട്ടപ്പോൾ താൻ കീഴടങ്ങുകയില്ലെന്ന് ഹസ് അറിയിച്ചു. ഇത്ര ലജ്ജാകരമായ നിലയിൽ സ്വന്തം കൽപ്പനയുടെ വാക്കുകൾ ലംഘിക്കപ്പെടുന്നതിന് സാക്ഷിയാകേണ്ടി വന്ന ചക്രവർത്തിയെ തുറച്ചു നോക്കിക്കൊണ്ട് അയാൾ പ്രസ്താവിച്ചു, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ചക്രവർത്തിയുടെ പൊതു സംരക്ഷണത്തിലുള്ള വിശ്വാസത്തിൽ എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഈ കൗൺസിലിൽ വരാൻ ഞാൻ തീരുമാനിച്ചു. സദസ്സിൻ്റെ എല്ലാ ദൃഷ്ടികളും തൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞപ്പോൾ സിഗിസ്മണ്ടിൻ്റെ മുഖം വല്ലാതെ വിളറിപ്പോയി. മരണവിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്തുതിക്ക് അവഹേളിക്കൽ ചടങ്ങുകൾ ആരംഭിച്ചു. ബിഷപ്പുമാർ തങ്ങളുടെ തടവുപുള്ളിയെ യാഗവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. പുരോഹിത വേഷം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹെരോദാവ് പീലാത്തോസിൻ്റെ മുമ്പാകെ അയച്ചപ്പോൾ അവനെ അവഹേളിക്കാൻ ഒരു വെള്ള നിലങ്കിയാണ് ധരിപ്പിച്ചത്. പിന്മാറുവാൻ വീണ്ടും നിർദ്ദേശിച്ചപ്പോൾ ജനങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏത് മുഖം കൊണ്ടാകുന്നു പിന്നെ സ്വർഗത്തിലേക്ക് നോക്കേണ്ടത്? ഞാൻ നിർമ്മലമായ സുവിശേഷം പ്രസംഗിച്ച് കേൾപ്പിച്ചതായ ആ ജനസഹസ്രങ്ങളെ ഞാൻ എങ്ങനെ നോക്കും? ഇല്ല, ഇപ്പോൾ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ ശുഷ്കിച്ച ശരീരത്തേക്കാൾ അവരുടെ നിത്യരക്ഷയ്ക്ക് ഞാൻ കൂടുതൽ വില കൽപ്പിക്കുന്നു. അവഹേളന ചടങ്ങിൽ തൻ്റെ ഭാഗം നിർവഹിച്ചുകൊണ്ട് ബിഷപ്പുമാരിൽ ഓരോരുത്തരും ഓരോ ശാപവചനം ചൊല്ലിയപ്പോൾ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചുമാറ്റി. പിശാചുക്കളുടെ ഭീകരമായ രൂപങ്ങൾ വരച്ചിട്ടുള്ള ഒരു കടലാസ് തൊപ്പി അവസാനമായി അവർ അദ്ദേഹത്തിൻ്റെ തലയിൽ വച്ചു. പിരമിഡിൻ്റെ ആകൃതിയിലുള്ള ആ തൊപ്പിയുടെ മുൻവശത്തായി വലിയ അക്ഷരത്തിൽ ദൈവദൂഷണ പ്രമുഖൻ എന്നെഴുതിയിരുന്നു. ഹസ് പറഞ്ഞു, എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ച യേശുവേ, അങ്ങേക്കു വേണ്ടി ഞാൻ ഏറ്റവും സന്തോഷത്തോടെ ഈ ലജ്ജയുടെ കിരീടം ധരിച്ചുകൊള്ളാം. അദ്ദേഹത്തെ ഈ തരത്തിൽ ഒരുക്കിയ ശേഷം മേൽപ്പട്ടക്കാർ പറഞ്ഞു, നിന്റെ ആത്മാവിനെ ഞങ്ങളിപ്പോൾ പിശാചിനേൽപ്പിക്കുന്നു. ജോൺ ഹസ് തൻ്റെ കണ്ണുകൾ സ്വർഗത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ രക്ഷിച്ചിരിക്കിയാൽ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. പിന്നെ അദ്ദേഹത്തെ ഭരണാധികാരികൾക്ക് കൈമാറുകയും കൊലക്കളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആയുധധാരികളായ നൂറുകണക്കിന് ആളുകളും വർണ്ണശബളമായ വിലയേറിയ വസ്ത്രം ധരിച്ചുകൊണ്ട് പുരോഹിതന്മാരും ബിഷപ്പുമാരും കോൺസ്റ്റൻസിലെ പൗരാവലിയും അടങ്ങുന്ന വലിയൊരു ജനക്കൂട്ടം പിന്നാലെ ചെന്നു. അദ്ദേഹത്തെ ചിതക്കുറ്റിയിൽ ബന്ധിച്ച ശേഷം തീ കത്തിക്കാൻ തക്കവണ്ണം എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ട് മരണം ഒഴിവാക്കാൻ വേണ്ടി തെറ്റുകളെ ഉപേക്ഷിക്കുവാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടു. എന്നാൽ ഹസ് ചോദിച്ചു, എന്ത് തെറ്റുകളാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? എൻ്റെ അറിവിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എഴുതിയതും പ്രസംഗിച്ചതുമെല്ലാം ആത്മാക്കളെ പാപത്തിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിക്കുകയെന്ന ഏക ലക്ഷ്യത്തോടുകൂടെ ആയിരുന്നുവെന്നതിന് ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തുകയും ഞാൻ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തതായ ആ സത്യത്തെ ഏറെ സന്തോഷത്തോടെ എൻ്റെ രക്തത്താൽ മുദ്രവയ്ക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ നാല് ചുറ്റും തീജ്വാലകൾ ആളിക്കത്തിയപ്പോൾ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്ന പാട്ട് അദ്ദേഹം ഉച്ചത്തിൽ പാടുവാൻ തുടങ്ങി. തീജ്വാലകൾ ആ ശബ്ദസ്രോതസ് തുടച്ചു നീക്കുന്നതുവരെ ആ ഗാനം സ്വർഗീയനാദമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരമായ സഹനശക്തി ശത്രുക്കളിൽ പോലും മതിപ്പുളവാക്കി. ഹസിൻ്റെയും ഏറെ താമസിയാതെ വധിക്കപ്പെട്ട ജെറോമിൻ്റെയും രക്തസാക്ഷിത്വം വിശദീകരിച്ചുകൊണ്ട് ഒരു പാപ്പാത്വ തീവ്രവാദി സാക്ഷിച്ചു, അവർ രണ്ടുപേരും അവരുടെ അവസാന മണിക്കൂറുകളെ സ്വസ്ഥമായ മനസ്സോടുകൂടെ നേരിട്ടു. ഒരു വിവാഹ വിരുന്നിന് പോകുന്നത് പോലെയാണ് അവർ അഗ്നിയിലേക്ക് പോയത്. വേദനയുടെ ശബ്ദങ്ങളൊന്നും അവർ പുറപ്പെടുവിച്ചില്ല. തീ ഉയർന്നപ്പോൾ അവർ പാടുവാൻ ആരംഭിച്ച പാട്ടിൻ്റെ ശബ്ദത്തെ മയപ്പെടുത്താൻ തീജ്വാലകളുടെ ശക്തിക്ക് ആയില്ല. ഹസ്സിൻ്റെ ശരീരം പൂർണ്ണമായും എരിഞ്ഞടങ്ങിയപ്പോൾ ആ ചാരവും മണ്ണും ശേഖരിച്ച് റൈൻ നദിയിൽ ഒഴുക്കി സമുദ്രത്തിലേക്ക് വിട്ടു. അദ്ദേഹം പ്രസംഗിച്ചതായ സത്യങ്ങളെ വേരോടെ പിഴുതെറിഞ്ഞെന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളികൾ തെറ്റിദ്ധരിച്ചു. അന്ന് സമുദ്രത്തിലേക്കൊഴുകിപ്പോയ ചാരം എല്ലാ ലോകരാജ്യങ്ങളിലും മുളച്ചു വരുന്ന വിത്തുകൾ പോലെ ചിതറപ്പെടുമെന്നും അന്നറിയപ്പെട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ പോലും അത് സത്യത്തിന് സാക്ഷികളായി വളരെ ഫലം പുറപ്പെടുവിക്കുമെന്നും അവർ ചിന്തിച്ചതേയില്ല. കോൺസ്റ്റൻസിലെ കൗൺസിൽ ഹാളിൽ അന്ന് മുഴങ്ങിയ ശബ്ദം വരും നൂറ്റാണ്ടുകളിലുടനീളം മുഴങ്ങിക്കേൾക്കുന്ന പ്രതിധ്വനികൾ ഉണർത്തിയിരുന്നു. ഹസ് കടന്നുപോയി. എന്നാൽ അദ്ദേഹം ജീവിതത്തിലും മരണത്തിലും ഉയർത്തിപ്പിടിച്ച സനാതന സത്യങ്ങൾക്ക് മരണമില്ല. വിശ്വാസത്തിലും ഉറച്ചുനിൽപ്പിലും അദ്ദേഹം കാണിച്ച മാതൃക പീഡനത്തിലും മരണത്തിലും സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ ജനസഹസ്രങ്ങളെ ഉത്തേജിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലൂടെ റോമിൻ്റെ ക്രൂരത എത്ര ഭയാനകമാണെന്ന് മുഴുവോകവും ദർശിച്ചു. സത്യത്തിൻ്റെ ശത്രുക്കൾ അറിയാതെ തന്നെ അവർ നശിപ്പിക്കാൻ ആഗ്രഹിച്ച സത്യത്തിന് മുന്നേറ്റം ഒരുക്കുകയായിരുന്നു. കോൺസ്റ്റൻസിൽ വീണ്ടും മറ്റൊരു കൊലമരം കൂടെ ഒരുക്കേണ്ടതുണ്ടായിരുന്നു. സത്യത്തിനു വേണ്ടി മറ്റൊരാളുടെ രക്തം കൂടി സാക്ഷ്യം വഹിക്കണമായിരുന്നു. കൗൺസിലിലേക്ക് പോകാൻ ഹസ് യാത്ര പറഞ്ഞ സമയത്ത് ധൈര്യമായിരിക്കാനും ഉറച്ചു നിൽക്കാനും ജെറോം അദ്ദേഹത്തെ ഉപദേശിച്ചു. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ സഹായത്തിന് താനവിടെ ഓടിയെത്താമെന്ന് വാഗ്ദത്തവും ചെയ്തു. നവീകരണ കർത്താവിനെ ജയിലിൽ അടച്ചു എന്നറിഞ്ഞപ്പോൾ വിശ്വസ്തനായ ശിഷ്യൻ തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ തയ്യാറായി. യാതൊരു അഭയപത്രവും കൂടാതെ ഒരു അനുയായിയോടുകൂടെ അയാൾ കോൺസ്റ്റൻസിലേക്ക് യാത്രയായി. ഹസിനെ സഹായിക്കാൻ യാതൊന്നും ചെയ്യാനാകില്ലെന്ന് മാത്രമല്ല, സ്വയം ആപത്തിൽ വന്ന് ചാടിയിരിക്കുകയാണെന്ന് അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അദ്ദേഹം രഹസ്യമായി പട്ടണത്തിൽ നിന്ന് യാത്രയായി. എന്നാൽ വീട്ടിലേക്കുള്ള വഴിമധ്യേ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു കൂട്ടം പടയാളികളുടെ നടുവിൽ ചെങ്ങലകളാൽ ബന്ധിതനായി തിരിച്ചു കൊണ്ടുവരപ്പെടുകയും ചെയ്തു. കൗൺസിലിൻ്റെ മുമ്പാകെ അദ്ദേഹം ആദ്യമായി വന്നപ്പോൾ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഓരോ തവണ ശ്രമിച്ചപ്പോഴും അവനെ തീയിലിടൂ എന്ന് കാണികൾ അട്ടഹസിച്ചു. അദ്ദേഹത്തിന് വലിയ പ്രയാസം അനുഭവപ്പെടുന്ന രീതിയിൽ ചെങ്ങലയിൽ ബന്ധിച്ച് ജയിലിലടയ്ക്കുകയും അപ്പവും വെള്ളവും മാത്രം ഭക്ഷിപ്പാൻ കൊടുക്കുകയും ചെയ്തു. ക്രൂരമായ ബന്ധനങ്ങളുടെ ഫലമായി ചില മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം രോഗബാധിതനാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. മരണത്താൽ അയാൾ തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടേക്കുമെന്ന് സംശയിച്ച് ശത്രുക്കൾ പീഡനത്തിൻ്റെ കാഠിന്യം അല്പം കുറച്ചു. ഏകദേശം ഒരു വർഷക്കാലം അദ്ദേഹം ജയിലറയിലായിരുന്നു. ഹസ്സിൻ്റെ മരണത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ പോപ്പിൻ്റെ ആൾക്കാർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് കൊടുത്തിരുന്ന അഭയപത്രങ്ങളുടെ ലംഘനം വെറുപ്പിൻ്റെയും പുച്ഛത്തിൻ്റേതുമായ ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. അതുകൊണ്ട് ജെറോമിനെ ചുട്ടുകൊല്ലുന്നതിന് പകരം ഒരു സുരക്ഷിതത്വ നടപടി എന്ന നിലയിൽ കഴിയുമെങ്കിൽ പിൻവാങ്ങാൻ പ്രേരിപ്പിക്കാം എന്ന് കൗൺസിൽ തീരുമാനിച്ചു. അയാളെ സഭാമധ്യയെ കൊണ്ടുവന്നിട്ട് വിശ്വാസം തള്ളിപ്പറഞ്ഞ് ജീവിക്കുകയോ ചിതത്തീയിൽ മരിക്കുകയോ ഏത് വേണമെന്ന് ചോദിച്ചു. അദ്ദേഹം ജയിലിൽ അനുഭവിച്ച കഷ്ടതകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ആദ്യമേ മരണം ലഭിച്ചിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത്. എന്നാൽ ഇപ്പോൾ രോഗത്താലും ജയിലറയിലെ കഷ്ടതകളാലും എന്താണ് സംഭവിക്കുകയെന്ന് അറിയാൻ വയ്യാതെയുള്ള ആകാംക്ഷയാലും സ്നേഹിതരിൽ നിന്നുള്ള അകൽച്ചയാലും ഹസ്സിൻ്റെ മരണത്തിലുള്ള നിരാശയാലും ജെറോമിൻ്റെ ചെറുത്തുനിൽപ്പിന് കോട്ടമുണ്ടാവുകയും കൗൺസിലിന് കീഴടങ്ങാൻ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. കത്തോലിക്ക വിശ്വാസത്തിന് കീഴടങ്ങിക്കൊള്ളാമെന്നും വിക്ലിഫും ഹസ്സും പഠിപ്പിച്ചതായ തത്വങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കൗൺസിലിൻ്റെ തീരുമാനം അംഗീകരിച്ചു കൊള്ളാമെന്നും അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു. എന്നാൽ അവർ പഠിപ്പിച്ച വിശുദ്ധ സത്യങ്ങളെ ആ പ്രതിജ്ഞയിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കി. ഈ പിൻവാങ്ങലിലൂടെ മനസാക്ഷിയുടെ ശബ്ദം മന്ദമാക്കാനും മരണത്തിൽ നിന്നും രക്ഷപ്പെടാനും ജെറോം ശ്രമിച്ചു. എന്നാൽ ജയിലറയുടെ ഏകാന്തതയിൽ തൻ്റെ പ്രവൃത്തിയെ വളരെ വിശദമായി ജെറോം വിശകലനം ചെയ്തു. ഹസ് ധൈര്യമായി ഉറച്ചു നിന്ന സ്ഥാനത്ത് താൻ സത്യത്തെ തള്ളിപ്പറഞ്ഞതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചു. താൻ സേവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്ന തൻ്റെ സ്വർഗീയ യജമാനൻ തനിക്കു വേണ്ടി ക്രൂശിൽ മരണം വരിച്ചതിനെക്കുറിച്ച് അയാൾ ചിന്തിച്ചു. തൻ്റെ പിന്മാറ്റത്തിന് മുമ്പ് ദൈവിക കരുണയുടെ ഉറപ്പിൽ എല്ലാ കഷ്ടതകളുടെയും നടുവിൽ താൻ ആശ്വാസം കണ്ടെത്തിയിരുന്നു. എന്നാലിപ്പോൾ കുറ്റബോധവും സംശയങ്ങളും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പീഡിപ്പിച്ചു. റോമുമായി സമാധാനം സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇനിയും അനേകം പിന്മാറ്റങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. താൻ പ്രവേശിച്ചിരിക്കുന്ന പാത സമ്പൂർണ്ണ വിശ്വാസത്യാഗത്തിലെ അവസാനിക്കുകയുള്ളായിരുന്നു. അല്പകാലത്തെ കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൻ്റെ കർത്താവിനെ തള്ളിപ്പറയുകയില്ലെന്ന് അദ്ദേഹം അവസാനമായി തീരുമാനമെടുത്തു. ഏറെ വൈകാതെ വീണ്ടും അദ്ദേഹത്തെ കൗൺസിലിൽ ഹാജരാക്കി. അദ്ദേഹത്തിൻ്റെ കീഴടങ്ങൾ ന്യായാധിപന്മാരെ തൃപ്തരാക്കിയിരുന്നില്ല. ഹസ്സിൻ്റെ മരണത്തിലൂടെ അവരുടെ രക്തദാഹം ശമിച്ചിരുന്നില്ല. അവർ പുതിയ ഇരകളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. സത്യം സമ്പൂർണമായി ബലി അർപ്പിച്ചാലല്ലാതെ ജെറോമിന് തൻ്റെ ജീവൻ രക്ഷിക്കാനാകില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ വിശ്വാസത്തിന് വേണ്ടി വീണ്ടും പ്രതിജ്ഞയെടുത്തുകൊണ്ട് തൻ്റെ സഹരക്തസാക്ഷിയുടെ പിന്നാലെ തീയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം തൻ്റെ പഴയ പിൻവാങ്ങൽ ഉപേക്ഷിക്കുകയും മരിക്കാൻ പോകുന്ന വ്യക്തി എന്ന നിലയിൽ പ്രതിവാദത്തിനുള്ള പാവനമായ ഒരവസരം ആവശ്യമായി വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ സ്വാധീനത്തെ ഭയന്നിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ മാത്രം ചെയ്താൽ മതിയെന്ന് പ്രധാന മൂപ്പന്മാർ നിർബന്ധിച്ചു. അത്തരം അന്യായത്തെയും ക്രൂരതയെയും എതിർത്തുകൊണ്ട് ജെറോം പ്രസ്താവിച്ചു, അഴുക്കിൻ്റെയും ശബ്ദത്തിൻ്റെയും ദുർഗന്ധത്തിൻ്റെയും എല്ലാ ഇല്ലായ്മകളുടെയും നടുവിൽ നിങ്ങൾ എന്നെ 340 ദിവസം ബന്ധിച്ചിട്ടു. എന്നിട്ടിപ്പോൾ എൻ്റെ അന്ധകന്മാരായ ശത്രുക്കൾക്ക് ചെവികൊടുത്തുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾ യഥാർത്ഥമായും ജ്ഞാനികളും ലോകത്തിൻ്റെ വെളിച്ചങ്ങളും ആകുന്നുവെങ്കിൽ നീതിക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബലഹീനനായ മർത്യൻ മാത്രം. എൻ്റെ ജീവന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നിങ്ങൾ അനീതിയുള്ള ഒരു വിധി പ്രസ്താവിക്കരുതെന്ന് പറയുമ്പോൾ അത് എന്നേക്കാൾ ഉപരി നിങ്ങളെ ഉദ്ദേശിച്ചാകുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അപേക്ഷ അനുവദിച്ചു. പരിശുദ്ധാത്മാവ് തൻ്റെ ചിന്തകളെയും വാക്കുകളെയും നിയന്ത്രിക്കേണ്ടതിനും സത്യത്തിനോ യജമാനൻ്റെ ഹിതത്തിനോ വിരുദ്ധമായി ഒന്നും സംസാരിക്കാതിരിക്കേണ്ടതിനും ആ സഭയുടെ മുമ്പാകെ ജെറോം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം അന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറവേറി. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ. മത്തായി 10:17-20 വരെ. ജെറോമിൻ്റെ വാക്കുകൾ ശത്രുക്കളിൽ പോലും അത്ഭുതവും ആദരവും ഉളവാക്കി. വായിക്കാനോ പുസ്തകങ്ങൾ കാണാനോ പോലും കഴിയാതെ ഭയങ്കരമായ ശാരീരിക കഷ്ടതയിലും മാനസികമായ ആകാംക്ഷയിലും ഒരു വർഷം മുഴുവൻ അദ്ദേഹം ഒരു ജയിലറയ്ക്കുള്ളിൽ ബന്ധിതനായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വാദഗതികൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേതുപോലെ ശക്തമായും വ്യക്തമായും അവതരിപ്പിച്ചു. അനീതിയുള്ള ന്യായാധിപന്മാർ കുറ്റം വിധിച്ചതായ വിശുദ്ധന്മാരുടെ നീണ്ട നിരയിലേക്ക് അദ്ദേഹം തൻ്റെ ശ്രോതാക്കളുടെ ശ്രദ്ധ തിരിച്ചു. ഏകദേശം എല്ലാ തലമുറകളിലും തങ്ങളുടെ കാലത്തെ ആളുകളെ ഉയർത്തുവാൻ ശ്രമിച്ചപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുകയും പുച്ഛിച്ച് പുറന്തള്ളപ്പെടുകയും ചെയ്ത ശേഷം പിൽക്കാലങ്ങളിൽ അവർ ബഹുമാന്യരായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട ആളുകളുണ്ടായിരുന്നു. യേശു ക്രിസ്തു പോലും നീതികെട്ട ഒരു ന്യായാധിപ സഭയാൽ ദൈവദൂഷകനെന്ന് കുറ്റം വിധിക്കപ്പെട്ട ആളായിരുന്നു. നേരത്തെയുള്ള പിൻവാങ്ങലിൽ ഹസ്സനെതിരെയുള്ള ന്യായവിധിയെ ജെറോം ശരിവച്ചിരുന്നു. ഈ സമയത്ത് അദ്ദേഹം ആ തെറ്റിനെക്കുറിച്ച് അനുതപിക്കുകയും ആ രക്തസാക്ഷിയുടെ വിശുദ്ധിയെക്കുറിച്ചും നിഷ്കളങ്കതയെക്കുറിച്ചും സാക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ബാല്യം മുതലറിയാം. അദ്ദേഹം നീതിമാനും വിശുദ്ധനുമായ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയെ കണക്കിലെടുക്കാതെയാണ് കുറ്റം വിധിച്ചത്. ഞാനും മരിക്കാൻ തയ്യാറാണ്. എൻ്റെ ശത്രുക്കളും കള്ളസാക്ഷികളും എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പീഡനങ്ങളുടെ മുമ്പിൽ ഞാൻ പിന്മാറുകയില്ല. ആർക്കും വഞ്ചിക്കാനാകാത്ത വലിയവനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ദിവസം അവരെല്ലാവരും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മുമ്പ് താൻ സത്യത്തെ തള്ളിപ്പറഞ്ഞതിലുള്ള ആത്മനിന്ദയോടെ ജെറോം തുടർന്നു, വിശുദ്ധ രക്തസാക്ഷിയും എൻ്റെ സ്നേഹിതനും യജമാനനുമായ ജോൺ ഹസ്സിനെതിരെയും വിക്ലിഫിനെതിരെയും നടത്തിയ കുറ്റാരോപണങ്ങളെ ഞാൻ അംഗീകരിച്ചതിലൂടെ ഈ ഭയാനകമായ സ്ഥലത്ത് ഞാൻ ചെയ്ത പാപം പോലെ എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയും എന്നോട് തന്നെ കഠിനമായ വെറുപ്പുളവാക്കുകയും ചെയ്ത മറ്റൊരു പാപവും യൗവനകാലം മുതൽ ഇങ്ങോട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതെ, ഞാൻ ഹൃദയാന്തർഭാഗത്തു നിന്ന് ഏറ്റുപറയുന്നു. ഒരു മരണഭീതിയാൽ ഞാൻ അവരുടെ തത്വങ്ങളെ ആക്ഷേപിച്ചപ്പോൾ എനിക്കൊരു ലജ്ജാകരമായ വീഴ്ചയാണ് സംഭവിച്ചതെന്ന് ഭീതിയോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു, സർവശക്തനായ ദൈവമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. പ്രത്യേകിച്ചും ഈ ഒരെണ്ണം എല്ലാറ്റിലും വെച്ച് ഏറ്റവും ഹീനമായത്. എൻ്റെ മുമ്പിലിരുന്ന ന്യായാധിപന്മാരെ നോക്കിക്കൊണ്ട് ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, വിക്ലിഫിനെയും ജോൺ ഹസ്സിനെയും സഭയുടെ പ്രമാണങ്ങൾക്ക് കുലുക്കമുണ്ടാക്കിയതിനല്ല നിങ്ങൾ കുറ്റം വിധിച്ചത്. പിന്നെയോ, പുരോഹിതന്മാരിൽ നിന്നും പുറപ്പെടുന്ന ദുഷ്ടതകളെ, അവരുടെ ആഡംബരവും അഹങ്കാരവും പുരോഹിതന്മാരുടെയും മേൽപ്പട്ടക്കാരുടെയും മറ്റെല്ലാ നീചകൃത്യങ്ങളും അവർ നിന്ദ്യമെന്ന് മുദ്രകുത്തിയതുകൊണ്ടാകുന്നു. അവർ ഉറപ്പിച്ചതും ഒരിക്കലും മാറ്റമില്ലാത്തതുമായ ആ വക കാര്യങ്ങളെക്കുറിച്ച് ഞാനും അവരെ പോലെ തന്നെ ചിന്തിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുത്തപ്പെട്ടു. പ്രതികാരവാഞ്ചയാൽ വിറയ്ക്കുന്നതായ മേൽപ്പട്ടക്കാർ വിളിച്ചുകൂവി, കൂടുതൽ തെളിവിൻ്റെ ആവശ്യമെന്താകുന്നു? ഏറ്റവും വലിയ മതവിദ്വേഷിയെ ഞങ്ങൾ സ്വന്ത കണ്ണാൽ കാണുന്നു. കൊടുങ്കാറ്റിൽ അല്പം പോലും ചലിക്കാതെ ജെറോം പ്രസ്താവിച്ചു, എന്ത്, മരിക്കാൻ എനിക്ക് ഭയമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? ഭയാനകമായ ഒരു കാരാഗ്രഹത്തിൽ നിങ്ങൾ ഒരു വർഷക്കാലം എന്നെ അടച്ചിട്ടു. അത് മരണത്തേക്കാൾ ഭയങ്കരമായിരുന്നു. ഒരു തുർക്കിക്കാരനോ യഹൂദനോ പുറംജാതിക്കാരനോ കാണിക്കുന്നതിനേക്കാൾ ഭയങ്കരമായ ക്രൂരത നിങ്ങൾ എന്നോട് കാണിച്ചു. എൻ്റെ മാംസം ജീവനോടെ എൻ്റെ അസ്ഥികളിൽ നിന്നും വേർപെട്ടുപോയി. എങ്കിലും ഞാൻ പരാതി പറയുന്നില്ല. കാരണം വിലപിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ്റെ ഹൃദയവും ആത്മാവും ക്ഷീണിച്ചു പോകും. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ നേരെയുള്ള ഇത്ര ബർബരമായ നടപടിയിലുള്ള എൻ്റെ ആശ്ചര്യം പ്രസ്താവിക്കാതിരിക്കാനാവില്ല. വീണ്ടും പ്രതിഷേധത്തിൻ്റെ കാറ്റ് പൊട്ടിപ്പുറപ്പെടുകയും ജെറോമിനെ പെട്ടെന്ന് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആഴത്തിൽ സ്വാധീനിച്ച ചില ആളുകൾ ആ സഭയിലുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. സഭയിലെ വിശിഷ്ട വ്യക്തികൾ അദ്ദേഹത്തെ സന്ദർശിച്ച് കൗൺസിലിനെ സ്വയം കീഴടങ്ങുവാൻ നിർബന്ധിച്ചു. റോമിനോടുള്ള തൻ്റെ എതിർപ്പ് ഉപേക്ഷിക്കുന്നതിന് പാരിതോഷികമായി ഏറ്റവും ആകർഷകമായ മോഹന വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ വച്ചു. എന്നാൽ തൻ്റെ ഗുരുവിനെ പോലെ തന്നെ ലോകത്തിൻ്റെ മഹത്വം വാഗ്ദത്തം ചെയ്തപ്പോഴും ജെറോം ഉറച്ചു നിന്നു. അദ്ദേഹം പറഞ്ഞു, വിശുദ്ധ വചനങ്ങളിൽ നിന്നും ഞാൻ തെറ്റുകാരനാണെന്ന് തെളിയിക്കൂ. ആ തെറ്റുകൾ ഞാൻ ഉപേക്ഷിക്കാം. വിശുദ്ധ വചനങ്ങൾ! പരീക്ഷകരിൽ ഒരുവൻ ആശ്ചര്യദോതകമായി പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അത് വെച്ച് വിധിക്കണമെന്നാണോ? സഭ അവയെ വിശുദ്ധീകരിക്കുന്നതുവരെ അവയെ ആർക്ക് ഗ്രഹിക്കാനാകും? മനുഷ്യരുടെ പാരമ്പര്യങ്ങൾ നമ്മുടെ രക്ഷിതാവിൻ്റെ സുവിശേഷത്തെക്കാൾ ഉപരി വിശ്വാസയോഗ്യമെന്നോ? ജെറോം ചോദിച്ചു. പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ മനുഷ്യരുടെ പാരമ്പര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഉപദേശിച്ചില്ലല്ലോ. പിന്നെയോ, തിരുവചനങ്ങളെ ശോധന ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. മതദ്രോഹി, ഞാൻ നിന്നോട് ഇത്രയും നേരം അഭ്യർത്ഥന നടത്തിയതിൽ ഖേദിക്കുന്നു. നിന്നെ പിശാച് ബാധിച്ചിരിക്കുകയാണെന്ന് ഞാൻ കാണുന്നു എന്നായിരുന്നു ജെറോമിന്റെ ഉത്തരത്തിനുള്ള മറുപടി. ഏറെ താമസിയാതെ അദ്ദേഹത്തിൻ്റെ മേൽ ന്യായവിധി നടത്തി. ഹസ് തൻ്റെ ജീവൻ ബലിയർപ്പിച്ച അതേ സ്ഥലത്തേക്ക് അദ്ദേഹത്തെയും കൊണ്ടുപോയി. സമാധാനവും സന്തോഷവും നിറഞ്ഞ മുഖത്തോടെ അദ്ദേഹം പാട്ടുപാടിക്കൊണ്ട് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി ക്രിസ്തുവിന്മേൽ കേന്ദ്രീകരിച്ചിരുന്നതുകൊണ്ട് തൻ്റെ മുമ്പിൽ മരണത്തിൻ്റെ എല്ലാ ഭീകരതയും നഷ്ടപ്പെട്ടിരുന്നു. വിറകിന് തീ കൊളുത്തുവാൻ ആരാച്ചാർ അദ്ദേഹത്തിൻ്റെ പിറകിലെത്തിയപ്പോൾ രക്തസാക്ഷി വിളിച്ചു പറഞ്ഞു, ധൈര്യമായി മുന്നോട്ട് വരൂ, എൻ്റെ മുഖത്തിൻ്റെ മുമ്പാകെ തന്നെ തീ കത്തിക്കൂ, എനിക്ക് ഭയമുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വരികില്ലായിരുന്നു. തീ ജ്വാലകൾ ചുറ്റിലും ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഒരു പ്രാർത്ഥനയായിരുന്നു. കർത്താവേ, സർവശക്തനായ പിതാവേ, അദ്ദേഹം നിലവിളിച്ചു, ഞാനെല്ലായ്പ്പോഴും നിന്റെ സത്യത്തെ സ്നേഹിച്ചുവെന്ന് നീ അറിയുന്നതുകൊണ്ട് എന്നോട് ദയ തോന്നി എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലച്ചു, എന്നാൽ ചുണ്ടുകൾ പ്രാർത്ഥനയിൽ ചലിച്ചുകൊണ്ടിരുന്നു. തീജ്വാലകൾ അവയുടെ ജോലി പൂർത്തിയാക്കിയപ്പോൾ രക്തസാക്ഷിയുടെ ചിതാഭസ്മവും അത് കിടന്ന മണ്ണും വാരിയെടുത്ത് ഹസ്സിൻ്റേതുപോലെ തന്നെ റൈൻ നദിയിലേക്ക് എറിഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ വെളിച്ചവാഹകർ നശിച്ചു. എന്നാൽ അവർ പ്രസംഗിച്ച സത്യങ്ങളുടെ വെളിച്ചവും അവർ കാണിച്ച ധീരമായ മാതൃകയുടെ വെളിച്ചവും അണയ്ക്കുവാൻ സാധിക്കുകയില്ല. ഭൂമിയുടെ മേൽ അപ്പോൾ തന്നെ ഉദയം ചെയ്യാൻ ആരംഭിച്ചിരുന്ന പുതുദിനത്തിൻ്റെ പ്രഭാതത്തെ തടയുവാൻ മനുഷ്യർ സൂര്യൻ്റെ ഗതി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് പോലെയാണിത്. ഹസ്സിൻ്റെ കൊലപാതകം ബൊഹീമയിലുടനീളം ഒരു ഭീതിയുടെയും പുച്ഛത്തിൻ്റെയും ജ്വാല ഉയർത്തിയിരുന്നു. അദ്ദേഹം പുരോഹിതന്മാരുടെയും അസൂയയുടെയും ചക്രവർത്തിയുടെ വഞ്ചനയുടെയും ഇരയാകുകയായിരുന്നുവെന്ന് രാജ്യത്തുടനീളം ഒരു ചിന്ത പരന്നു. അദ്ദേഹം സത്യത്തിൻ്റെ ഒരു വിശ്വസ്തനായ അധ്യാപകനാണെന്ന് പ്രസ്താവിക്കപ്പെട്ടിരുന്നതുകൊണ്ട് അദ്ദേഹത്തെ നശിപ്പിക്കാനുള്ള കൗൺസിലിൻ്റെ തീരുമാനത്തെ കൊലപാതകമെന്ന മുദ്രകുത്തി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ മുമ്പത്തേക്കാളും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റി. പാപ്പാത്വ കൽപ്പനകളിലൂടെ വിക്ലിഫിൻ്റെ എഴുത്തുകൾ ചുട്ടരിച്ച് കളഞ്ഞിരുന്നു. എന്നാൽ നശിക്കപ്പെടാതെ അവ ശേഷിച്ചവ ഇപ്പോൾ ഒളിവിടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ബൈബിളുമായി താരതമ്യം ചെയ്ത് പഠിക്കുകയും ചെയ്തു. ഭാഗങ്ങളായിട്ടുപോലും ആളുകൾക്ക് കിട്ടിയ രീതിയിൽ പഠിക്കുകയും അനേകർ നവീകരണ വിശ്വാസം സ്വീകരിക്കാൻ ഇടയാക്കുകയും ചെയ്തു. ഹസ്സിൻ്റെ കൊലപാതകികൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വിജയം കണ്ടുകൊണ്ട് അടങ്ങിയിരുന്നില്ല. പ്രസ്തുത നീക്കത്തെ അടിച്ചൊതുക്കുവാൻ പോപ്പും ചക്രവർത്തിയും ഒന്നിച്ചു ചേർന്നുകൊണ്ട് സിഗിസ്മണ്ടിൻ്റെ സൈന്യങ്ങളെ ബൊഹീമയിലേക്ക് അയച്ചു. എന്നാൽ ഒരു രക്ഷകൻ എഴുന്നേൽപ്പിക്കപ്പെട്ടു. യുദ്ധം ആരംഭിച്ച ശേഷം പൂർണ്ണമായും അന്ധനായിത്തീർന്ന സിസ്ക ബൊഹീമിയക്കാരുടെ നേതാവും ആ കാലഘട്ടത്തിലെ ഏറ്റവും കഴിവുള്ള ഒരു പടത്തലവനുമായിരുന്നു. ദൈവിക സഹായത്തിലും തങ്ങളുടെ ദൗത്യത്തിൻ്റെ നീതിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ ജനം തങ്ങളുടെ നേർക്ക് ആഞ്ഞടിക്കാവുന്ന ഏറ്റവും സുശക്തമായ സൈന്യത്തെ ചെറുത്തുനിന്നു. ചക്രവർത്തി വീണ്ടും വീണ്ടും പുതിയ സൈന്യങ്ങളുമായി ബൊഹീമിയയെ ആക്രമിക്കുകയും എല്ലാ തവണയും ലജ്ജാകരമായി തോറ്റോടുകയും ചെയ്തു. ഹസ്സിൻ്റെ അനുയായികളുടെ മരണഭീതി വിട്ടുമാറുകയും ആർക്കും അവരുടെ നേരെ നിൽക്കാൻ വയ്യാതാകുകയും ചെയ്തു. യുദ്ധമാരംഭിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ധീരനായ സിസ്ക അന്തരിച്ചു. എന്നാൽ അദ്ദേഹത്തെ പോലെ തന്നെ ധീരനും കഴിവുള്ളവനും ചിരരംഗങ്ങളിൽ കൂടുതൽ കഴിവുള്ള ഒരു നേതാവുമായിരുന്ന പ്രൊക്കോപിയസ് ആ വിടവ് നികത്തി. ബൊഹീമിയക്കാരുടെ ശത്രുക്കൾ അന്ധനായ പടത്തലവൻ മരിച്ചുപോയെന്നറിഞ്ഞപ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള അനുകൂലമായ അവസരമായെന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്സിൻ്റെ അനുയായികൾക്കെതിരെ പോപ്പ് ഒരു കുരിശുദ്ധം പ്രഖ്യാപിക്കുകയും വലിയൊരു സൈന്യത്തെ ബൊഹീമയിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ ഭയാനകമായ പരാജയം നേരിടേണ്ടി വന്നു. വീണ്ടും മറ്റൊരു കുരിശുദ്ധം പ്രഖ്യാപിച്ചു. യൂറോപ്പിലുടനീളം എല്ലാ പാപ്പാത്വ രാജ്യങ്ങളിൽ നിന്നും പടയാളികളും പണവും യുദ്ധ സാമഗ്രികളും ശേഖരിക്കപ്പെട്ടു. ഹസ്സിൻ്റെ അനുയായികളായ മതദ്രോഹികളെ ഒടുവിൽ തുടച്ചു നീക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പാപ്പാത്വത്തിൻ്റെ കൊടിക്കീഴിൽ ജനസഹസ്രങ്ങൾ അണിനിരുന്നു. വിജയിക്കുമെന്ന ഉറപ്പോടെ ആ വലിയ സൈന്യം ബൊഹീമയയിൽ പ്രവേശിച്ചു. ജനങ്ങൾ അവരെ എതിർക്കുവാൻ അണിനിരുന്നു. ഒരു നദിയുടെ ഇരുകരകളിലുമായി രണ്ട് സൈന്യവും മുഖാമുഖം അടുത്തു. കുരിശുയുദ്ധക്കാർ മറ്റവരെക്കാൾ വളരെയേറെ ശക്തരായിരുന്നു. എന്നാൽ നദി കുറുകെ കടന്ന് ഹസ്സിൻ്റെ അനുയായികളെ യുദ്ധത്തിൽ നേരിടുന്നതിന് പകരം ആ പടയാളികളെ നോക്കിക്കൊണ്ട് അവർ നിശബ്ദരായി നിന്നു. പിന്നീട് പെട്ടെന്നൊരു അസാധാരണ ഭീതി അവരുടെ മേൽ വീണു. ഒരിക്കൽ പോലും വാളെടുത്ത് വെട്ടാതെ ആ ഭയങ്കരമായ സൈന്യം ഒരു അദൃശ്യ ശക്തിയാൽ പിരിച്ചയക്കപ്പെട്ടതുപോലെ ചിന്ന ഭിന്നമായി. ഹസ്സ്യരുടെ സൈന്യം അവരെ പിന്തുടർന്ന് വലിയൊരു സംഘം ആളുകളെ കൊന്നൊടുക്കി. അതിൻ്റെ ഫലമായി വിജയികൾക്ക് വലിയൊരു കൊള്ള ലഭിച്ചു. അങ്ങനെ യുദ്ധത്താൽ ദരിദ്രരായി തീരുന്നതിന് പകരം ബൊഹീമിയക്കാർ സമ്പന്നരായി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഒരു പുതിയ പോപ്പിന്റെ കീഴിൽ വീണ്ടും ഒരു കുരിശുയുദ്ധം സംഘടിപ്പിച്ചു. മുമ്പിലത്തെ പോലെ തന്നെ യൂറോപ്പിലുടനീളം എല്ലാ പാപ്പാത്വ രാജ്യങ്ങളിൽ നിന്നും പടയാളികളെയും യുദ്ധ സാമഗ്രികളെയും സംഘടിപ്പിച്ചു. ഈ ജീവൻ മരണ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സമ്മാനങ്ങൾ വലുതായിരുന്നു. ഓരോ പോരാളിക്കും അവൻ്റെ എത്ര നികൃഷ്ടമായ പാപവും പൂർണ്ണമായി ക്ഷമിച്ചു കൊടുക്കാമെന്ന് ഉറപ്പുകൊടുത്തു. യുദ്ധത്തിൽ മരണമടയുന്നവർക്ക് സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലവും വാഗ്ദത്തം ചെയ്തു. ജീവനോടെ ശേഷിക്കുന്നവർ യുദ്ധക്കളത്തിൽ ബഹുമതിയും ധനവും കൊയ്യും. വീണ്ടും വൻപിച്ച ഒരു സൈന്യത്തെ ശേഖരിച്ചുകൊണ്ട് അവർ അതിർത്തി കടന്ന് ബൊഹീമയയിൽ പ്രവേശിച്ചു. ഹസ്യരുടെ സൈന്യം അവരുടെ മുമ്പിൽ നിന്ന് പിന്തിരിഞ്ഞോടിക്കൊണ്ട് ശത്രുക്കളെ രാജ്യത്തിൻ്റെ ഉൾഭാഗത്തേക്ക് ആനയിച്ചു. വിജയം നേടിക്കഴിഞ്ഞുവെന്ന് ആക്രമണകാരികൾ കണക്കുകൂട്ടി. എന്നാൽ അവസാനം പ്രകോപിയസിൻ്റെ സൈന്യം തിരിഞ്ഞ് ശത്രുക്കളുടെ നേരെ അടുത്ത് യുദ്ധത്തിന് തയ്യാറായി. കുരിശുയുദ്ധക്കാർ തങ്ങൾക്ക് പറ്റിയ അമളി മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധം ആരംഭിക്കാൻ വേണ്ടി ക്യാമ്പിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ആഗതമാകുന്ന സൈന്യത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ ഹസ്യർ കാഴ്ചപ്പാടകലെ എത്തും മുമ്പ് തന്നെ വീണ്ടും കുരിശുദ്ധക്കാരുടെ മേൽ ഒരു ഭീതി നിഴലിട്ടു. രാജകുമാരന്മാരും പടത്തലവന്മാരും സാധാരണ പടയാളികളും ഒരുപോലെ ആയുധങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് നാലുപാടും ഓടാൻ തുടങ്ങി. ആക്രമണത്തിന്റെ നേതാവായിരുന്ന പോപ്പിന്റെ പ്രതിനിധി തന്റെ ഭയചകിതരായ ചിതറിപ്പോയ സൈന്യത്തെ മുന്നോട്ട് നയിക്കുവാൻ പാൾ ശ്രമം നടത്തി. തന്റെ അശ്രാന്ത പരിശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹവും ഓടിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ അഭയം തേടേണ്ടതായി വന്നു. ഓടിപ്പോക്ക് പൂർണ്ണമായിരുന്നു. വീണ്ടും വലിയൊരു കൊള്ള വിജയികൾക്ക് ലഭിച്ചു. യുദ്ധത്തിന് നല്ല രീതിയിൽ ശിക്ഷണവും ആയുധ സന്നാഹങ്ങളും ലഭിച്ചിരുന്ന യുദ്ധപ്രിയരും ധീരന്മാരുമായി യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ നിന്ന് അയക്കപ്പെട്ട വലിയൊരു സൈന്യം ഈ രണ്ടാമത്തെ തവണയും ഇതുവരെ ബലഹീനമായിരുന്ന ഒരു കൊച്ചു രാജ്യത്തിലെ ചെറുത്തുനിൽപ്പുകാരുടെ നേരെ ഒരിക്കൽ പോലും വാളോങ്ങാതെ ഓടിപ്പോയിരിക്കുന്നു. ദിവ്യശക്തിയുടെ ഒരു പ്രദർശനമായിരുന്നു ഇവിടെ. പ്രകൃതിക്കതീതമായ ഒരു ഭയം ആക്രമണകാരികളെ ആക്രമിച്ചു. ചെങ്കടലിൽ ഫറവോന്റെ സൈന്യത്തെ മറിച്ചിടുകയും ഗിദയോന്റെയും 300 പേരുടെയും മുമ്പാകെ മിദ്യാന്യ സൈന്യത്തെ ഓടിക്കുകയും അഹങ്കാരിയായ അശ്ശൂർ രാജാവിന്റെ സൈന്യത്തെ ഒറ്റ രാത്രി കൊണ്ട് നിലംപരിചാക്കുകയും ചെയ്തവൻ പീഡകന്റെ ശക്തി ക്ഷയിപ്പിക്കുവാൻ വീണ്ടും തന്റെ കരം നീട്ടി. ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി. നിന്റെ നേരെ പാളയമിറങ്ങിയവന്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ. ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു. സങ്കീർത്തനം 53:5. ശക്തിയാൽ കീഴടക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ പാപ്പാത്വ നേതാക്കന്മാർ ഒടുവിൽ നയതന്ത്ര നീക്കങ്ങളിലേക്ക് തിരിഞ്ഞു. ബൊഹീമിയക്കാർക്ക് മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് തന്നെ അവരെ യഥാർത്ഥത്തിൽ റോമിന്റെ അധികാരത്തിലേക്ക് ഒറ്റിക്കൊടുക്കുന്ന ഒരു അനുരഞ്ജനത്തിലേക്ക് പ്രവേശിച്ചു. റോമുമായി സമാധാനം സ്ഥാപിക്കുന്നതിന് 4 വ്യവസ്ഥകൾ ബൊഹീമിയക്കാർ മുന്നോട്ട് വച്ചു. ബൈബിൾ സ്വതന്ത്രമായി പ്രസംഗിക്കാൻ സാധിക്കുക, തിരുവത്താഴത്തിൽ അപ്പവും വീഞ്ഞും ഭക്ഷിക്കാൻ എല്ലാ സഭാംഗങ്ങൾക്കും അവകാശമുണ്ടായിരിക്കുക, ആരാധനയിൽ മാതൃഭാഷ ഉപയോഗിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കുക, എല്ലാ ഭൗതിക അധികാരങ്ങളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും പുരോഹിതന്മാരെ പുറത്താക്കുക, കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ നീതിന്യായ കോടതികൾക്ക് ജനങ്ങളുടെ മേലും പുരോഹിതന്മാരുടെ മേലും ഒരുപോലെ അധികാരമുണ്ടായിരിക്കുക എന്നിവയായിരുന്നു ആ 4 വ്യവസ്ഥകൾ. ഒടുവിൽ പാപ്പാധികാരികൾ ഹസ്യരുടെ 4 വ്യവസ്ഥകളും അംഗീകരിക്കേണ്ടതാണെന്ന് സമ്മതിച്ചു. എന്നാൽ അവ വിശദീകരിക്കാനുള്ള അവകാശം, അതായത് അവയുടെ പ്രത്യേക പ്രാധാന്യം നിർണ്ണയിക്കൽ കൗൺസിലിൻ്റെതായിരിക്കണം, അല്ലെങ്കിൽ പോപ്പിൻ്റെയും രാജാവിൻ്റെയും അവകാശമായിരിക്കണം. ഈ അടിസ്ഥാനത്തിൽ ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുകയും യുദ്ധത്തിലൂടെ റോമിനെ നേടാൻ കഴിയാഞ്ഞത് വഞ്ചനാ മാർഗത്തിലൂടെ നേടുകയും ചെയ്തു. ഹസ്യരുടെ വ്യവസ്ഥകളിന്മേൽ സ്വന്തം വിശദീകരണം വയ്ക്കുന്നതിലൂടെ ബൈബിൾ വിശദീകരിച്ചതുപോലെ തന്നെ അവർക്ക് സ്വന്തം ഉദ്ദേശങ്ങൾക്കനുസൃതമായി അവയുടെ അർത്ഥങ്ങളും വളച്ചൊടിക്കാം. തങ്ങളുടെ സ്വാതന്ത്ര്യം ഈ ഉടമ്പടിയിലൂടെ ഒറ്റിക്കൊടുത്തുവെന്ന് മനസ്സിലാക്കിയ വലിയൊരു വിഭാഗം ബൊഹീമിയക്കാർ ഉടമ്പടി അംഗീകരിക്കാൻ വിസമ്മതിച്ചു. വിഭാഗീയതകളും ചേരിതിരിവുകളും ഉടലെടുക്കുകയും അവർക്കിടയിൽ തന്നെ കലഹങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാകുകയും ചെയ്തു. ഈ കലഹത്തിൽ ശ്രേഷ്ഠനായ പ്രകോപിയസ് വീണുപോകുകയും ബൊഹീമിയയുടെ സ്വാതന്ത്ര്യങ്ങൾ നശിക്കുകയും ചെയ്തു. ഹസ്സിനെയും ജെറോമിനെയും ഒറ്റിക്കൊടുത്ത സിഗിസ്മണ്ട് ഇപ്പോൾ ബൊഹീമിയയുടെ രാജാവായിത്തീർന്നു. ബൊഹീമിയക്കാരുടെ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള തന്റെ പ്രതിജ്ഞ മറന്നുകൊണ്ട് അദ്ദേഹം പാപ്പാത്വ അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ റോമിന്റെ ആജ്ഞാനുവർത്തി ആയതിലൂടെ അദ്ദേഹം കാര്യമായിട്ടൊന്നും നേടിയില്ല. 20 വർഷക്കാലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഷ്ടതകളും ദുരിതങ്ങളും നിറഞ്ഞു നിന്നു. സുദീർഘവും ഫലരഹിതവുമായ ഒരു പോരാട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ സൈന്യം ക്ഷയിക്കുകയും ഖജനാവ് കാലിയാകുകയും ചെയ്തു. ഇപ്പോൾ 1 വർഷത്തെ ഭരണത്തിന് ശേഷം തന്റെ രാജ്യത്തെ ഒരു ആഭ്യന്തര കലഹത്തിന്റെ വക്കിൽ വിട്ടുകൊണ്ടും പിൻതലമുറയ്ക്ക് ഒരു ദുഷ്പേര് ബാക്കി വെച്ചുകൊണ്ടും അദ്ദേഹം മരിച്ചു. കുഴപ്പങ്ങളും കലഹങ്ങളും രക്തച്ചൊരിച്ചിലും വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു. വിദേശ സൈന്യങ്ങൾ വീണ്ടും ബൊഹീമയെ ആക്രമിക്കുകയും ആഭ്യന്തര കലഹങ്ങൾ രാജ്യത്തെ വീണ്ടും ക്ഷീണിപ്പിക്കുകയും ചെയ്തു. സുവിശേഷത്തോട് വിശ്വസ്തരായിരുന്നവരെ രക്തരൂക്ഷിതമായ ഒരു പീഡനത്തിന് വിധേയരാക്കി. റോമുമായി ഉടമ്പടി ചെയ്ത ആളുകൾ അവളുടെ തെറ്റുകൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ പുരാതന വിശ്വാസത്തിന് കീഴ്പ്പെട്ടു നിന്നവർ ഒരു പ്രത്യേക സഭ രൂപീകരിക്കുകയും യുണൈറ്റഡ് ബ്രദറൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. എല്ലാ വിഭാഗത്തിനും അവരോട് ശത്രുതയുണ്ടാകാൻ ഇത് കാരണമായി. എങ്കിലും അവരുടെ സ്ഥിരത ഉലഞ്ഞില്ല. വനാന്തരങ്ങളിലും ഗുഹകളിലും അഭയം തേടാൻ നിർബന്ധിതരായെങ്കിലും ദൈവവചനം വായിക്കാനും ആരാധനയിൽ ഒത്തുചേരാനും അവർ കൂടി വന്നുകൊണ്ടിരുന്നു. അവിടെയും ഇവിടെയും ഒറ്റപ്പെട്ട സത്യസാക്ഷികൾ. ഈ പട്ടണത്തിൽ കുറച്ചും ആ പട്ടണത്തിൽ കുറച്ചും എന്ന നിലയിൽ തങ്ങളെപ്പോലെ തന്നെ പീഡനത്തിൻ്റെ ഇരകളായി നിലകൊള്ളുന്നുവെന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച ദൂതന്മാരിൽ നിന്നും അവർ മനസ്സിലാക്കി. തിരുവചനത്തിൻ്റെ അടിസ്ഥാനങ്ങളിൽമേൽ അധിഷ്ഠിതവും റോമിൻ്റെ വിഗ്രഹാർപ്പിതമായ ദുർമാർഗങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന ഒരു പുരാതന സഭ ആൽപ്സ് പർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്നുവെന്നതും അവർ മനസ്സിലാക്കി. ഈ രഹസ്യ അറിവ് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വാൾഡൻസേൻ ക്രിസ്ത്യാനികളുമായി അവർ കത്തിടപാട് ആരംഭിക്കുകയും ചെയ്തു. സുവിശേഷം മുറുകെ പിടിച്ചുകൊണ്ട് ബൊഹീമിയക്കാർ അവരുടെ പീഡനത്തിൻ്റെ രാത്രിയിലൂടെ ഏറ്റവും അന്ധകാരപൂർണമായ മണിക്കൂറിലും പ്രഭാതത്തിനു വേണ്ടി കാത്തുകൊണ്ട് തങ്ങളുടെ കണ്ണുകൾ ചക്രവാളത്തിലേക്ക് തിരിച്ചിരിക്കുന്ന ആളുകളെപ്പോലെ കാത്തിരുന്നു. കഷ്ടദിവസങ്ങളിലാണ് അവരുടെ ചീട്ടു വീണത്. എന്നാൽ പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് ഒരു നൂറ്റാണ്ട് കറങ്ങിത്തിരിയണമെന്ന് ആദ്യം ഹസ് പറഞ്ഞതും പിന്നീട് ജെറോം എടുത്തു പറഞ്ഞതും അവർ ഓർമ്മിച്ചു. അടിമ വീട്ടിലായിരുന്ന ഇസ്രായേൽ മക്കളോടുള്ള യോസഫിൻ്റെ വാക്കുകൾ പോലെയായിരുന്നു ഹസ്യർക്ക് ഈ വാക്കുകൾ. യോസഫ് പറഞ്ഞു, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ബ്രദറൻ സഭകൾ ക്രമേണയാണെങ്കിലും വളർന്നുകൊണ്ടിരുന്നു. പീഡനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവർ താരതമ്യേന സമാധാനം അനുഭവിച്ചു. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബൊഹീമയയിലും മൊറാവിയയിലുമായി അവർക്ക് 200 സഭകൾ ഉണ്ടായിരുന്നു. അഗ്നിയുടെയും വാളിൻ്റെയും സംഹാര താണ്ഡവത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഹസ് പ്രവചിച്ച ആ ദിവസത്തിൻ്റെ പ്രഭാതം കാണാൻ ഭാഗ്യം ലഭിച്ചതായ ശേഷിപ്പ് ഏറെ മനോഹരമായിരുന്നു.